وعلى آله وأصحابه أجمعين. أما بعد، فإن خير الحديث كتاب الله، وأصدق السنن سنة محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഹാജിമാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹജ്ജിന്റെ മഹത്വങ്ങളെ സംബന്ധിച്ചും ഹജ്ജ് ആർക്കൊക്കെയാണ് നിർബന്ധമാകുക, നിർബന്ധമാകാനുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ്, ഇതാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ ഹജ്ജിന്റെയും ഉംറയുടെയും റുക്നുകൾ, അതും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഹജ്ജ് കർമ്മം തുടക്കം മുതൽ ഒടുക്കം വരെ ഇന്നത് ഇന്നത് ചെയ്യുക എന്ന് പറയുന്നതിനു മുമ്പായി ഓരോ കർമ്മങ്ങളും എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും നമ്മൾ പഠിക്കണം. എന്നതിന് ശേഷമാണ് ആദ്യം ഇന്നത് ഇന്ന ഇന്നത് എന്ന് പഠിക്കേണ്ടത്. അപ്പൊ ആ രീതിയിലാണ് മനാസിക്കിന്റെ കിതാബുകളൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കിതാബിന്റെ രീതിയിൽ തന്നെ നമ്മൾ ക്ലാസ് എടുക്കുകയാണ്. ഈ ക്ലാസ് എടുത്തു കഴിയുമ്പോഴേക്ക് ഹജ്ജിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കുകയും പിന്നെ നമ്മളൊരു ചെറിയ ഒരു കടലാസ് ഇങ്ങനെ എഴുതി പഠിക്കാവുന്ന വാക്യം ബാക്കി ഉണ്ടാവുള്ളൂ. ആദ്യം ഇന്നത് പിന്നെ ഇന്നത്. വാജിബാത്തുൽ ഹജ്ജ് വൽ ഉംറ, റുക്ന് കഴിഞ്ഞാൽ പിന്നെ റുക്നെന്ന പ്രധാന ഘടകം, അത് ഒഴിവായാൽ പിന്നെ അത് പകരം ചെയ്യാൻ കഴിയില്ല, അതോടെ ഹജ്ജിനെ നഷ്ടപ്പെടും. എന്നാൽ വാജിബായ ചില കാര്യങ്ങൾ നിർബന്ധമാണ്, പക്ഷെ അത് വിട്ടുപോയാൽ കഫാറത്ത് കൊണ്ട് പരിഹരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എന്ത് പറയാ, വാജിബാത്ത് എന്ന് പറയാ. വാജിബാത്തുൽ ഹജ്ജ് വൽ ഉംറ ഇയല്ലത്തി യജ്ബുല്ലിത്തിയാണ് ബിഹ, ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങൾ. വൈല്ലം യുത്ത ബിഹ, ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ ജുബിറത്ത് ബിദമിൻ, ഒരു അറവ് കൊടുത്തിട്ട് അത് പരിഹരിക്കാൻ പറ്റും. ലാ യഅകുലു മിൻഹു മാ വജബ അലൈഹി, അതൊരു കഫാറത്തായതുകൊണ്ട്, ഒരു തെറ്റിനുള്ള പരിഹാരമായതുകൊണ്ട് ആർക്കാണോ ഈ തെറ്റ് സംഭവിച്ചത് അയാൾ എന്ന് തിന്നാൻ പാടില്ല. വയുത്തമലി ഫുഖറാ ഇൽ ഹറം, ഇവിടെ ഹറമിലുള്ള ഫക്കീർമാർക്കാണ് അത് തീറ്റേണ്ടത്. അല്ലാതെ പാകിസ്ഥാനെ കൊണ്ടുപോയിട്ടും ഇന്ത്യയെ കൊണ്ടുപോയിട്ടും ഇറക്കാൻ പറ്റില്ല, ഇവിടെ തന്നെ ഇറക്കണം. കഫ്ഫാറത്തിന്റെ അറിവ്, ഹജ്ജുമായി ഉംറയുമായി ബന്ധപ്പെട്ട കഫ്ഫാറത്തിന്റെ അറിവൊക്കെ അവിടെ ഇറക്കണം, ഹറം അതിർത്തിക്കുള്ളിൽ തന്നെ ഇറക്കണം. ഇല്ല കൗലി ബിൻ അബ്ബാസിൻ, അബിൻ അബ്ബാസ് ഹദീസ് ഉണ്ട്, അസർ ഉണ്ട്. എന്ത്, അദ്ദേഹം പറഞ്ഞു, മന്നസിയ മിൻ നുസുഖിഹി ശൈഅൻ ഔ തറകഹു ഫൽയുഹരിക ദമൻ, ആരെങ്കിലും തന്റെ ഹജ്ജ് കർമ്മത്തിന് ഉംറ കർമ്മത്തിന് വല്ലതും മറന്നുപോയി, ചെയ്യാൻ വിട്ടുപോയി അല്ലെങ്കിൽ ഒഴിവാക്കി, എന്നാൽ അയാൾ ഒരു ബലി നൽകട്ടെ. ഇത് മാലിക് മുഅത്തയിൽ ഉദ്ധരിച്ചിട്ടുള്ള സഹിഹായ സനദോടുകൂടിയുള്ള റിവായത്താണ്. വൽ വാജിബാത്തു ഫിൽ ഉംറത്തി സിനാനി, ഉംറയിൽ രണ്ട് കാര്യമാണ് വാജിബ്. വഫിൽ ഹജ്ജ് സബഅത്തുൻ, ഹജ്ജിൽ ഏഴെണ്ണവും, അത് നമ്മൾ പഠിക്കണം. ഒന്ന് അൽ ഇഹ്റാമു മിനൽ മീഖാത്ത്, മീഖാത്തിൽ നിന്നു തന്നെ ഇഹ്റാം ചെയ്യണം. യന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യനൽ മവാഖിത്, നിശ്ചിത സ്ഥലങ്ങൾ ഇഹ്റാം ചെയ്യാനുള്ള നിശ്ചിത മീഖാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഹുന്ന ലഹുന്ന വലികുല്ലി ആത്തിൻ അതാ അലൈഹിന്ന മിൻ ഗൈരിഹിം മിമ്മൻ അറാദൽ ഹജ്ജ വൽ ഉംറ, ഇത് ഈ സ്ഥലങ്ങൾ നിശ്ചയ യമൻകാർക്ക് എലംലം, മറ്റങ്ങനെ നിശ്ചയം ഇവിടെ വരുന്നുണ്ട്. മദീനക്കാർക്ക് അബിയാർ അലി എന്നറിയപ്പെടുന്ന ദുൽഹുലൈഫ, ഇങ്ങനെയൊക്കെ നിശ്ചയിച്ചു കൊടുത്തതിന് ശേഷം റസൂൽ പറയാണ് അത് അവർക്കുള്ളതാണ്. മാത്രമല്ല ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചുകൊണ്ട് ആരൊക്കെ ആ നാട്ടുകാരല്ലാത്ത അതിലൂടെ അവരിലല്ലാത്ത ആളുകൾ അതിലൂടെ കടന്നു വരുന്നുണ്ട്, അവർക്കൊക്കെ ഉള്ളതാണ്. പമൻകാന ദൂനദാലിക ഫമിൻ ഹൈസു അൻഷ, എന്നാൽ മീഖാത്തിനുള്ളിൽ താമസിക്കുന്നവർ, മീഖാത്തിന്റെ കാബത്തിന്റെ ഇടക്ക് താമസിക്കുന്ന ആളുകൾ, അവരെവിടെയാണോ അവിടുന്നാണ് തുടങ്ങേണ്ടത്. ഹത്ത അഹ്ലി മക്ക മിൻ മക്ക, മക്കാർ മക്കയിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ഹജ്ജിനാണെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന്, ഉംറക്കാണെങ്കിൽ ഹറം അതിർത്തിക്കുള്ളിലുള്ളവരാണെങ്കിൽ എന്ത് വേണം, അതിർത്തിക്ക് പുറത്തു പോകണം. അപ്പൊ ഒന്ന് അതാണ്, മീഖാത്തിൽ ഇഹ്റാം ചെയ്യൽ വാജിബാണ്. അപ്പൊ ഒരാള് മീഖാത്ത് ഇഹ്റാം ചെയ്യാതെ മീഖാത്ത് വിട്ടുപോയി, ഇവിടെ ആയിഷപ്പള്ളി പിന്നെ ഇറാൻ ചെയ്യാൻ പറ്റുമോ, പറ്റും, പക്ഷെ എന്താവും, അത് ഇനി ആയിഷപ്പള്ളിയിൽ പോകണമെന്നില്ല, അപ്പൊ എവിടുന്ന് ചെയ്താലും അയാളെന്ത് ചെയ്യണം, ഒരറിവ് കൊടുക്കണം. മനസ്സിലായില്ലേ, പല ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഹജ്ജിന് തസ്രീഹ് വേണമെന്നുള്ളത് കൊണ്ട് പല ആളുകൾ എന്ത് ചെയ്യും, സാധാ തുണിയും കുപ്പായത്തിനോട് വരും, എന്നാൽ ഇവിടെ നട്ടിയൊക്കെ ഇനി എന്താ കിട്ടുക, അറിവ് കൊടുക്കാൻ തയ്യാറാണ്ടി വരും. മനസ്സിലായി? അപ്പൊ മീഖാത്തിൽ ഇഹ്റാം ചെയ്യുക എന്നത് വാജിബാണ്. രണ്ട്, അൽ ഹൽഖു അവി തഖ്സീറു ഇൻദ അൽഹിലാലി മിൻ അൽഹജ്ജ് വൽഉംറ, ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നും തഹല്ലുലാകുമ്പോൾ മുടി കളയുകയോ അല്ലെങ്കിൽ വെട്ടുകയോ ചെയ്യാം. അതിന് ഖുർആനിലെ തെളിവുണ്ട്. മുഹല്ലഖീന റുഊസകും വമുഖസ്സിരീൻ, നിങ്ങൾ തല മുണ്ടനം ചെയ്യുന്നവരായിക്കൊണ്ട് അല്ലെങ്കിൽ മുടി മുറിക്കുന്നവരായിക്കൊണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടല്ലോ. നബിയും സഹാബികളും പിന്നെ യാതൊരു പേടിയും കൂടാതെ നിർഭയരായിട്ട് ഉംറ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നബി ഉംറക്ക് വന്നത്. പക്ഷേ ഇവർ തടഞ്ഞു. തടഞ്ഞിട്ട് ചെയ്യാൻ പറ്റും, തിരിച്ചു പോകണം, അടുത്ത കൊല്ലം വരണമെന്ന് കരാറാക്കി. അപ്പൊ ഇവർ പരിഹസിച്ചു, ഓ സ്വപ്നത്തെന്തായി. പക്ഷേ അടുത്ത കൊല്ലം ആ സ്വപ്നം കണ്ടതുപോലെ തന്നെ എന്തായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർഭയമായി വന്നിട്ട് ചെയ്തു. അതിനെപ്പറ്റി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലഖദ് സദഖല്ലാഹു റസൂലുൽ റുയാ ബിൽ ഹഖ്, അല്ലാഹു തന്റെ റസൂലിന് അദ്ദേഹത്തിന്റെ ആ സ്വപ്നം സത്യപ്രകാരം സാക്ഷാത്കരിച്ചു കൊടുത്തു. എന്താ സ്വപ്നം? ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാ ആമിനീൻ, നിർഭയരായിക്കൊണ്ട് നിങ്ങൾ അല്ലാഹു ഉദ്ദേശിച്ചാൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കും. മുഹല്ലഖീന റുഊസകും വമുഖസ്സിരീന ലാ തഖാഫൂൻ, ഒന്നും പേടിക്കാതെ മുടി മുണ്ടനം ചെയ്തവരായിക്കൊണ്ട് അല്ലെങ്കിൽ മുടി മുറിച്ചവരായിക്കൊണ്ട് അല്ല മുടി വടിച്ചവരായിക്കൊണ്ട് അല്ലെങ്കിൽ മുണ്ടനം ചെയ്തവരായിക്കൊണ്ട്. അപ്പൊ ഇതാണ് ഒരു തെളിവ്. പിന്നെ വലാ തഹലിഖു റുഊസകും ഹത്താ യബ്ലുഗൽ ഹദിയു മഹല്ലഹു, വലിമൃഗം അതിന്റെ സ്ഥാനത്തെത്തുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ മുടി എടുക്കരുത്, മുടി കളയരുത് എന്ന് ഖുർആനിൽ സൂറത്തുൽ ബഖറയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുടി വടിച്ചവർക്ക് വേണ്ടി മൂന്ന് തവണ പ്രാർത്ഥിച്ചു അല്ലേ, അല്ലാഹു ഗഫ്റലിൽ മുഹല്ലഖീൻ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലെ മുഖസ്ഥിരീങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, മുടി മുറിച്ചവർക്ക് വേണ്ടി. അപ്പൊ മൂന്നാമതും പ്രാർത്ഥിച്ചപ്പോ നാലാമതായിട്ട് വലിയ മുഖസ്ഥിരീൻ നാം മുറിച്ചവർക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ മുറിച്ചതിനേക്കാൾ മൂന്നിരട്ടി റസൂലിന്റെ പ്രാർത്ഥനയ്ക്ക് അർഹമായത് ഏതാ? മുടി വടിച്ചതാണ്. അതുകൊണ്ടാണ് അതാണ് അഫ്ലൽ എന്ന് പറയാൻ കാരണം. അപ്പോ ഇഹ്റാമു മിനൽ മീഖാത്ത് അൽ ഹൽഖു വി തഖ്സീർ, ഇത് രണ്ടും ഹജ്ജിലും ഉംറയിലും വാജിബാണ്. അത് ആളുകളുടെ ഒരു സംശയമാണ്. അതായത് ഇപ്പൊ ഉംറ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അയാള് ഈ പുസ്തകത്തിൽ തന്നെ ഈ ചർച്ച വരുന്നുണ്ട്, അപ്പൊ തന്നെ വിശദീകരിക്കാം. എടുക്ക വരണമെന്നില്ല, എന്നാലും പറയാ പറച്ചോദിച്ചുകൊണ്ട് പറയാണ്. സഹി ചെയ്തു കഴിഞ്ഞാൽ, സഹി ഏഴ് പ്രാവശ്യം പൂർത്തിയായി കഴിഞ്ഞാൽ അയാൾക്ക് സ്വന്തം മുടിയെടുക്ക, മറ്റവരുടെ മുടി എടുത്തു കൊടുക്കുകയും ചെയ്യാം. അത് തെറ്റില്ല, അത് ഉംറന്റെ ഒരു അമലാണ്, മനസ്സിലായില്ലേ? അപ്പൊ അത് രണ്ടും, ഇഹ്റാം മീഖാത്തിൽ ഇഹ്റാം ചെയ്യലും അതുപോലെ മുടി എടുക്കലോ മുടി കളയലോ അല്ലെങ്കിൽ വെട്ടലോ, ഇത് രണ്ടും ഹജ്ജിലും ഉംറയിലും വാജിബാണ്. അപ്പൊ അത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഒരു അറിവ് കൊടുക്കേണ്ടി വരും. അസാലിസുമിന്റെ വാജിബാത്തിൽ ഹജ്ജി, മൂന്നാമത്തത് ഹജ്ജിലെ വാജിബായ കാര്യം, അൽ വുഖൂഫ് ബി അറഫത ഇല ഗുറൂബി ശംസി ലിമൻ വഖഫ ബിഹാ നഹാറൻ, അറഫയിൽ പകല് നിന്ന ആള് അസമയം വരെ അവിടെ നിൽക്കൽ. അറഫയിൽ നിൽക്കല് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നിൽക്കുക എന്നുള്ളത് നിർബന്ധ ഘടകമാണ്. പക്ഷെ ആ സമയം പകല് നിന്നാള് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പുറത്തു വരാൻ പാടില്ല. അതിനുശേഷം വന്നാള് പിന്നെ എപ്പോഴെങ്കിലും അവിടെ രാത്രി കുറച്ചു നേരം അവിടെ നിന്നിട്ട് പോന്നാലും പ്രശ്നമല്ല, മനസ്സിലായില്ലേ? അന്ന് സൂര്യ പ്രഭാത ഉദിക്കുന്ന സുബയാകുന്നതിന് മുമ്പ് അറഫയിലെത്തിയാൽ അയാൾക്ക് അറഫ കിട്ടിയെന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹജ്ജ് നിർവഹിച്ചതിനെ സംബന്ധിച്ച് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ നീണ്ട ഹദീസിലുള്ളത്, ഫലം യദൽ വാഖിഫൻ ഹത്താ ഗറബത്തി ശംസു, സൂര്യൻ അസ്തമിക്കുന്നത് ഒരു നബി അങ്ങനെ അവിടെ തന്നെ നിന്നു. അസർനിയേശാണ് ദീർഘമായി പ്രാർത്ഥിച്ചത്. വദഹബത്തി സുഫ്രത്ത് കലീലൻ ഹത്താ ഗാബൽ ഖർഷ്, അങ്ങനെ മഞ്ഞ നിറം പോയി ആ സൂര്യന്റെ പ്രഭാവലിയുണ്ടല്ലോ അസ്തമയ സമയത്തിന്, ആ പ്രഭാവലിയെ നീങ്ങി ശരിക്കുണ്ട് അസ്തമിച്ച് പൂർത്തിയാകുന്നത് വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്നു. അതുകൊണ്ടാണ് പോലീസ് തടഞ്ഞോടക്കും, ആരും വിടൂല അസ്തമയത്തിന് മുമ്പായിട്ട്. അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ അണ പൊട്ടി ഒഴുകിയ പോലെ ഒരു വരവാണ്. അപ്പൊ വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നി മനാസിക്കക്കും, എന്റെ അജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നും സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നബി മഗ്രിബ് അവിടെ നിന്നിട്ടുണ്ട്, അതുകൊണ്ടത് വാജിബാണ് ആ സമയം വരെ നിൽക്കല്. അത് പകലും നോക്കി, പകല് നിൽക്കാത്ത ആളാണെങ്കിലോ രാത്രി എപ്പോഴേ നിന്നാ മതി സുബിയാനിനു മുമ്പ്. നാലാമത്തത് അൽ മബീത്തു ബി മുസ്ദലിഫ, മുസ്ദലിഫയിൽ രാപ്പാർക്കൽ, അതിന്റെ തെളിവ് എന്താണ്? സൂറത്തുൽ ബഖറയിൽ ആയത്ത്, ഫൈദാ അഫൽതും മിൻ അറഫാതിം ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്ഹരിൽ ഹറാം, ഒമ്പതിന്റെ അന്ന് അറഫയും കഴിഞ്ഞിട്ട് നേരെ വരെ എടുക്കാണ്, മുസ്ദലിഫിന് മുസ്ദലിഫിന്റെ ആ പാർക്കും നിങ്ങൾ അറഫയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ മഷ്അറുൽ ഹറാമിന്റെ അടുക്കൽ വെച്ച് അള്ളാഹനെ സ്മരിക്കണം. മഷ്അറുൽ ഹറാം ഏതാണ്? മുസ്ദലിഫയാണ്. ഞാൻ അവിടെ ഒരു ചെറിയ കുന്നുണ്ട്, ആ കുന്നിന്റെ പേരാണ് മഷ്അറുൽ ഹറാം. ഇന്ന് ആ കുന്നൊക്കെ പോയി അവിടെ എന്തുണ്ട്? ഒരു പള്ളിയുണ്ട് മഷ്അറുൽ ഹറാം. അപ്പൊ അവിടെ തന്നെ നിന്നോളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിവിടെ നിന്നു, ഈ മുസ്ദലിഫ മുഴുവനും നിൽക്കാനുള്ള സ്ഥലമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മുസ്ദലിഫക്ക് അകത്ത് തന്നെയാണ് നിന്നത് എന്ന് ഉറപ്പുവരുത്തണം. ഞാൻ അറഫ കഴിഞ്ഞ് കിലോമീറ്ററുകൾ പോകണം മുസ്ദലിഫയിലെത്താൻ. അതിന്റെ ഇടയിൽ കുറെ സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ആള് കിടക്കുന്നുണ്ട്, ഞാൻ അവിടെ കിടന്നു മാറി. നേരം വെളുത്ത് തിരിച്ചു നോക്കുമ്പോ കൊറേ നടന്നിട്ടാ പിന്നെ മുസ്ദലിഫ സ്റ്റാർട്ട് ചെയ്യർ. അപ്പൊ കടന്നത് അവിടെ മുസ്ദലിഫ ഇവിടെ തുടങ്ങുന്നു, ബോർഡിന്റെ കുറെ പുറത്തോ കടന്നത് പോയില്ലേ. അപ്പൊ അതാണ്, ആളുകൾ വിവരമില്ലാതെ ഒന്നും പഠിക്കാതെ വരും, എന്നിട്ട് പറയും ആളുകൾ ചെയ്യണം വൈകാൻ ചെയ്താൽ മതി. ആളുകൾ വിവരം കിട്ടാൻ എന്തൊക്കെ ചെയ്യും? ഒന്നിൽപ്പെട്ട വിവരക്കാരാണിത്. ആളുകൾ കുറെ അവിടെ കിടക്കുന്നുണ്ട്, ഞാനും കിടന്ന്, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ ആളുകൾ പോയവർക്ക് പോകും വേണ്ടിയിടും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ചെയ്യരുത്. മുസ്ദലിഫയിലെ ആ പാർക്കിൽ വാജിബാണ്. നബി സല്ലല്ലാഹു സുബഹി ആവോളം മുസ്ദലിഫയിൽ രാത്രി കഴിച്ചു കൂട്ടി. രാത്രിയുടെ അവസാന സമയത്ത് പെണ്ണുങ്ങൾക്കും അതുപോലെ ദുർബലരായ ആളുകൾക്കും കുട്ടികൾക്കൊക്കെ മുസ്ദലിഫ വിട്ട് മിനായിലേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇളവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, പാർക്കിൽ വാജിബാണ്, വാജിബ് എന്നാണ് ഇളവ് കൊടുക്കുക. അല്ലെ പിന്നെ ഇളവിന്റെ പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് വാജിബാണ് എന്നതിന് അത് തെളിവാക്കിയിട്ടുണ്ട്. അഞ്ചാമത്തെ വാജിബ് റംയു ജംറത്തിൽ അഖബ, ജംറയിലുള്ള ഏറ് വാജിബാണ്. അത് യൗമുൻ നഹറിന്റെ അന്ന് ജംറത്തുൽ അഖബ എന്ന് പറയുന്ന വലിയ ജംറയിലും, ഖബല സവാലി വ ബഅദഹു, അത് സവാലിന് മുമ്പ് അല്ലെങ്കിൽ സവാലിന് ശേഷം. സവാലി പറഞ്ഞ ലോഹറിന്റെ സമയത്ത് സൂര്യൻ മധ്യസ്ഥാനത്ത് തെറ്റുന്നതിനാണ് എന്ത് പറയാ, സവാലി എന്ന് പറയാ. അതിന് മുമ്പോ ശേഷമോ ആണ് എന്ത് ചെയ്യേണ്ടത്? പെരുന്നാളിന്റെ അന്ന് ഒറ്റ ജംറയിൽ എറിയേണ്ടതുള്ളൂ, വലിയ ജംറയിൽ, ജംറത്തുൽ അഖബ. അത് ലൊഹറിന് മുമ്പ് എറിയ, ലൊഹറിന് ശേഷം എറിയ. അതേസമയത്ത് അയ്യാമത്തെ ശരീക്കിന്റെ ദിവസം എറിയേണ്ടത് എപ്പോഴാ? ലൊഹറിന് ശേഷമാണ്, ബാങ്ക് കൊടുത്തതിന് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ജാബിറിന്റെ ഹദീസിൽ ഉള്ളത്, റമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൽ ജംറത യൗമൻ നഹരി ലൊഹൻ, യൗമുൻ നഹറിന്റെ അന്ന് പെരുന്നാളിന്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്താണ് അഖബയിൽ എറിഞ്ഞത്. വഅമ്മാ ബഅദ, എന്നാൽ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ 11, 12, 13 എപ്പോഴാ എറിഞ്ഞത്? ഫൈദാ ദാലത്തിശം, സൂര്യ മധ്യത്ത് തെറ്റിയാൽ, അത് ലുഹറിന് ശേഷം, ലുഹർ ബാങ്കോട്ടിന് ശേഷം. ചാളുകൾ അങ്ങനെ പോണത് എറിയണവും കാണാം, നേരം വെളുക്കുമ്പോ മുതൽക്ക് ശരിയല്ല. ഖാല വഅദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയോട് ചോദിക്കപ്പെട്ടു പെരുന്നാളിന്റെ അന്ന്. ഇബ്നു അബ്ബാസ് അള്ളാഹു ഉദ്ധരിക്കുകയാണ്, യുസ്അലു യൗമ നഹരി ബിമിനൻ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസ്അലു, നബി ചോദിക്കപ്പെടുമായിരുന്നു പെരുന്നാളിന്റെ അന്ന് മിനയിൽ വെച്ച്. എന്താ ചോദിക്കപ്പെട്ടത്? പല ചോദ്യങ്ങളും ചോദിച്ചു. അപ്പൊ നബി ലാ ഹറജ, കുഴപ്പമില്ല എന്നും. അന്ന് നാല് കർമ്മങ്ങളുണ്ട്: അറവ്, മുടിയെടുക്കല്, ജംറയിൽ എറിയല്, തവാഫ് സഹി ചെയ്യല്. ഈ നാല് കർമ്മങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുന്തിക്കും ബിന്ദിക്കും ഒക്കെ ചെയ്യാം. അതിനെപ്പറ്റിയാണ് ലാ ഹറജ, കുഴപ്പമില്ല എന്ന് നബി പറഞ്ഞത്. ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഹലഖ്തു ഖബ്ല അൻ അദ്ബഹ, അറവ് നടത്തുന്നതിന് മുമ്പ് ഞാൻ മുടി പൊടിച്ചു പോയി. അപ്പൊ നബി പറഞ്ഞു, ഇദ്ബഹ വലാ ഹറജ, അർത്ഥോ കുഴപ്പമില്ല. റമൈത്തു ബയദമാ അംസൈത്തു, രാവിലെ എറിയണ്ട് ഞാൻ വൈകുന്നേരമായിട്ട് എറിഞ്ഞത്. അപ്പോഴും നബി എന്ത് പറഞ്ഞു? ലാ ഹറജ, കുഴപ്പമില്ല. അപ്പൊ പെരുന്നാളിന്റെ അന്നത്തെ ഈ നാല് കർമ്മങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിന്ദിക്കണീന്നൊന്നും എന്തില്ല, ആദ്യം ചെയ്യാന്നൊന്നുമില്ല. ഒരാളിപ്പോ മുസ്ദലിഫിന്ന് നേരെ മക്കത്ത് വന്നു, തവാഫും സഹയും ചെയ്തു, എന്നിട്ട് തിരിച്ചു പോയിട്ട് എറിഞ്ഞു. വൈകുന്നേരം ഒക്കെ എറിയണം, വൈകുന്നേരം എറിയണം, എറിഞ്ഞു. പിന്നെ അയാൾ മുടിയെടുത്തു, പിന്നെ അയാൾ അറുത്തു. എന്നാലും കുഴപ്പമില്ല, അറവ് പിന്നെ സാധാരണ നിരക്ക് നമ്മൾ ഏൽപ്പിച്ചാൽ പിന്നെ നമുക്ക് ഉത്തരവാദിത്തല്ല, അതുപോലെ ചെയ്തോളും. ആ പറ്റും, അതല്ലപ്പോ ചോദിച്ചത്. ആ കുഴപ്പമില്ല, ആദ്യം മുടിയെടുത്ത് എന്നിട്ട് പോയി എറിഞ്ഞാലും കുഴപ്പമില്ല. അത് തഹല്ലുലാകാൻ വേണ്ടിയുള്ളൊരു കാര്യമല്ല യഥാർത്ഥത്തിൽ ഹജ്ജില്. ഹജ്ജിലൊരു കർമ്മമാണെന്നത്, മനസ്സിലായില്ലേ. അത് രണ്ടെണ്ണം ചെയ്താൽ തന്നെ പകുതി തഹല്ലുലായി, നാലെണ്ണത്തില് കുന്നാനതഹയ്യനു ഫൈദാ സാലത്തി ശംസു റമീന. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ സമയം കാത്തു നിൽക്കും, അങ്ങനെ സൂര്യൻ മധ്യത്ത് തെറ്റിയാൽ ഞങ്ങൾ എറിയും. ഇത് അയ്യാമത്ത് തശ്രീഖിന്റെ അന്ന്. മാത്രല്ല, പിന്നെ ഈ ആട് മേയ്ക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അവിടെ രാത്രി താമസിക്കുന്നതിലുള്ളവ് കൊടുത്തു. അതുപോലെ തന്നെ അവർ യൗമുൻ നഹറിന്റെ അന്ന് എറിയും, പിന്നെ രണ്ട് ദിവസം കൂടി ഒരു ദിവസം ഒന്നെറിയല. ആര്? ഈ ആട് മേയ്ക്കുന്ന ആളുകൾക്ക് നബി ഇളവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇളവ് കൊടുത്തിന്ന് തന്നെ അവർക്ക് മാത്രം ഇളവ് കൊടുത്തി എന്ന് മനസ്സിലാക്കാം, ബാക്കിയുള്ളവർക്ക് അത് വാജിബാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആറാമത്തെ വാജിബ് അൽ മബീത്തു ബിമിനൻ ലയാലി അയ്യാമി തശ്രീക്ക് സലാത്ത് ലിൽ മുതാഖിരീൻ വലൈലത്തൈൻ ലിൽ മുതഅജ്ജിലീൻ. മൂന്ന് ദിവസത്തെ ഏറുണ്ട്, പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും. അതിൽ പന്ത്രണ്ടിന്റെ അന്ന് എറിഞ്ഞു പോരാ, അവർ രണ്ട് രാത്രി അവിടെ നിൽക്കൽ, അതായത് പെരുന്നാളിന്റെ അന്ന് രാത്രിയും പിറ്റേന്നും പതിനൊന്നിനും, അത് രണ്ടു ദിവസം നിൽക്കൽ. മൂന്ന് ദിവസം എറിയാൻ തീരുമാനിച്ചാലും മൂന്ന് രാത്രി നിൽക്കൽ. ഈ രാത്രി മിനായിൽ തങ്ങൽ വാജിബാണ്. അത് തെളിവുണ്ട് ഖുർആനിലായത്. വദുഖുറുല്ലാഹ ഫീ അയ്യാമി മഅദൂദാത്ത്, നിശ്ചിത എണ്ണം ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. വമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖ്ഖറ ഫലാ ഇസ്മ അലൈഹി ലിമനി തഖാ. സൂറത്തുൽ ബഖറ 203. ആരെങ്കിലും രണ്ട് ദിവസത്തിൽ ധൃതി കാണിച്ചാൽ അവരുടെ മേൽ കുറ്റമില്ല, ആരെങ്കിലും പിന്തി നിന്നു മൂന്നാമത്തെ ദിവസത്തേക്ക് എന്നാൽ അയാൾക്കും കുറ്റമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യാമത്തെ ശരിക്കിന്റെ മൂന്ന് ദിവസം അവിടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. മൂന്നിന്റെ അന്നാണ് നബി ജംറയിൽ എറിഞ്ഞതിന് ശേഷം, അതായത് ളുഹറിന് ശേഷം എറിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോന്നിട്ടുള്ളത്. മാത്രല്ല, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന് ആജിമാർക്ക് വെള്ളം കൊടുക്കുന്ന പണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് മക്കയിൽ താമസിക്കാൻ അനുവാദം കൊടുത്തു. ഈ പണിയുള്ളതുകൊണ്ട് മനസ്സിലായില്ലേ, അദ്ദേഹത്തിന് ലാപ്പാർക്കുന്നതിൽ ഇളവ് കൊടുത്തു. അപ്പൊ ഇളവ് പ്രത്യേകം കൊടുക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് എന്താ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഇന്നൊക്കെ പോയി ഡോക്ടർമാര് അതുപോലെ തന്നെ ഈ സൈന്യത്തിൽപ്പെട്ട പട്ടാളക്കാര് കാവൽക്കാര് അവർക്കൊക്കെ മിനിയ ഒരു അജിയുണ്ടെങ്കിലും അവർക്ക് മിനിയത്തിന് നിൽക്കാൻ കഴിയുമോ? അങ്ങോട്ട് പെട്ടെന്ന് അവിടുന്ന് ഫോണിൽ നിന്ന് അങ്ങോട്ട് പോയാണ്. അപ്പൊ അവർക്കും ഒക്കെ ഇതുപോലെ ചെയ്യാം. ഇത്തരം ഇങ്ങനത്തെ നിർബന്ധാവസ്ഥയുള്ളവർക്ക് ഇളവ് കിട്ടി, അല്ലാത്തവർക്ക് ഇളവില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ലിമനിത്തക്കാന്നുള്ളത് രണ്ടാമത് പറഞ്ഞവർക്കാണ് കൂടുതൽ കൂടുതൽ നിന്നാൽ കൂടുതൽ നല്ലതാണ്. മൂന്ന് ദിവസം കൂടി അറിഞ്ഞാല് മറ്റത്. ഏഴാമത്തെ വിഷയം തവാഫുൽ വിദാ, ഏഴാമത്തെ വാജിബ് ഏതാണ്? വിദായിന്റെ തവാഫ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫലിൽ വദാഇ ഇൻദ ഖുറൂജിഹി മിൻ മക്ക. മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കഴിഞ്ഞിട്ട് പുറത്തു പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തു? തവാഫ് ചെയ്തു. ഇബ്നു അബ്ബാസിന്റെ ഹദീസിൽ ഉമിറ അന്നാസു അൻ യകൂന ആഖിറു അഹദിഹിം ബിൽ ബൈത്തി, ജനങ്ങളോട് കൽപ്പനയുണ്ടായി നിങ്ങളുടെ അവസാനത്തെ ബന്ധം കഅബയുമായിട്ടായിരിക്കണം. ഇല്ലാ അന്നു ഖുഫിഫ അനിൽ ഹായിലി, പക്ഷേ ആർത്തവകാരിക്ക് അളവ് നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന് തന്നെ എന്ത് മനസ്സിലാക്കാം? വാജിബാണ്, പക്ഷേ ആർത്തവകാരിക്ക് ഇളവുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതേ സഫിയ ബീവിന്റെ കാര്യം, ആ അവർ നമ്മളെ തടഞ്ഞു വെക്കുമോന്ന് ചോദിച്ചല്ലോ നബി, ആ ഇല്ല തവാഫ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ എന്നാ പോയിക്കോട്ടെ, ഇതായിട്ട് തവാഫ് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ആ ഈ തവാഫിൽ വിദായിനെ സംബന്ധിച്ച് ഷാഫിഈ മദ്ഹബിലൊക്കെ ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, അതായത് നബി പറഞ്ഞല്ലോ ലാ യംഫിറു അഹദുൻ ഹത്താ യകൂന ആഖിറു അഹദിഹി ബിൽ ബൈത്ത്. ആളുകൾ ഇങ്ങനെ പല ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയപ്പോ നബി പറഞ്ഞാണ് ഒരാളും മക്ക വിട്ടു പോകരുത്, അയാളുടെ അവസാനത്തെ ബന്ധം വീടുമായിട്ടായിരിക്കണം, കഅബയുമായിട്ടായിരിക്കണം. അപ്പൊ ഇത് പൊതുവായ കൽപ്പനയാണ്, ഹജ്ജിനും ഉംറക്കും മാത്രമുള്ള കൽപ്പനയല്ല എന്നാണ് ഷാഫി മദ്ഹബുകാർ പറയുന്നത്. പറഞ്ഞത് നബി ഹാജിമോരാടാണെങ്കിലും ഹാജിക്ക് മാത്രം ബാധകമായതല്ല. കാരണം ഇസ്ലാം ഒരു പൊതുതത്വം ഉണ്ടല്ലോ, ഒരു സബബിന് ഒരു കാരണത്തിനൊരു സംഗതി ഉണ്ടായാൽ അത് ആ കാരണത്തിന് മാത്രം ബാധകമായതല്ല, മൊത്തത്തിൽ ബാധകമാണ്. ഒരായത്തൊരു കാരണത്തിനിറങ്ങി ആ കാരണത്തിന് മാത്രമാണല്ലോ, പൊതുവായതല്ല എന്ന ഒരു തത്വമനുസരിച്ച് എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് ഉംറക്കാരനും ബാധകമാണ്, മക്കയിൽ താമസിക്കുന്ന ആൾ മക്കയിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിലും ബാധകമാണ് എന്നാണ് ഷാഫി മദ്ഹബുകാർ പറയുന്നത്. അതുകൊണ്ടാണ് മക്കയിൽ താമസിക്കുന്നവരൊക്കെ നാട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നത്. പക്ഷെ നമ്മളാണ്ട് ജിദ്ദക്കാരും വരും, ജിദ്ദക്കാർക്ക് ബാധകമല്ല. ഈ പറഞ്ഞ പണ്ഡിതന്മാരെ എത്ര പറഞ്ഞിട്ടുള്ളൂ, മക്കയില് ഹുദൂദിനുള്ളിൽ താമസിക്കുന്ന ആൾക്ക് മാത്രമുള്ളൂ. അത് ഇവിടും വിട്ടുപോകുമ്പോഴൊക്കെ ചെയ്യും എന്നുള്ളത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മനസ്സിലാക്കുന്നവർ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്. മദീനത്ത് പോകുമ്പോ തവാഫ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ ആളുകൾ, അത് ഷാഫി മദുബുകാർ ചെയ്യാൻ കാരണം എന്താണ്? ഈ ഹദീസ് പൊതുവായതാണ്, ഹാജിക്ക് മാത്രം ബാധകമായതല്ല. പക്ഷെ പല മദുബിലെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ ഫിഖഹിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെ അങ്ങനെയാണ്. ഒരേ ഹദീസ് തന്നെ മനസ്സിലാക്കുന്നിടത്തുള്ള വ്യത്യാസം, അതുകൊണ്ടാണ് അതിൽ കടുംപിടുത്തം പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. ഒരേ ഹദീസ് ഹദീസ് സഹിയാന്ന് രണ്ടുകൂട്ടും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ലഫ്ദ് ഒരാൾ ഇങ്ങനെ മനസ്സിലാക്കി, ഒരാൾ അങ്ങനെ മനസ്സിലാക്കി, രണ്ടും തെറ്റാന്ന് പറയാൻ വയ്യ. അപ്പൊ ഒരാൾ മദീനത്ത് പോകുമ്പോൾ തവാഫ് ചെയ്യുകയാണെങ്കിൽ അവൻ ആക്ഷേപിക്കേണ്ടതുമില്ല, ഒരാൾ ചെയ്തില്ലാത്ത തോളി ഇങ്ങോട്ടും ആക്ഷേപിക്കേണ്ടതില്ല എന്ന് പറയാൻ കാരണം അതാണ്. ഫിഖഹിയായ കാര്യങ്ങൾ അങ്ങനെ. അതിന്റെ ആഖിർ അഹദ് എന്ന് പറഞ്ഞല്ലോ, വിദാഇന്റെ തവാഫ് എന്ന് പറയുന്നത് അവസാനത്തെ ബന്ധമായിരിക്കണം. അപ്പൊ പെട്ടിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ട് വരി. ഇവിടെ അങ്ങനെയല്ല, ആളുകള് നാളെ പൂ കാണിക്കും തന്നെ പോയിട്ട് തവാഫ് ചെയ്താളി. അതിന് അതൊന്നും അർത്ഥം അല്ലെ. ജിദ്ദക്കാർ തവാഫ് ചെയ്യാൻ വരുന്നില്ലേ നാട്ടിൽ പോകുമ്പോ? അതിനെന്തർത്ഥമുള്ള? നാട്ടിൽ പോകുമ്പോൾ തവാഫ് ചെയ്യാൻ നല്ലത് നല്ലതന്നെ, കാവ്യത്തിൽ ഒന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവുക. പക്ഷേ തവാഫിൽ വിദായ എന്ന് പറയുകയാണെങ്കിൽ ആർക്കേ ഉള്ളൂ? മക്കയിൽ താമസിക്കുന്ന ആൾക്കേ ഉള്ളൂ. അതും അവസാനത്തെ പ്രവർത്തനമാകണം. നാളെ പോകാൻ വേണ്ടി തന്നെ അഡ്വഞ്ചേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. പെട്ടിയൊക്കെ കെട്ടി റെഡിയാക്കി അവസാനത്തെ അമലാകാണത്, പിന്നെ പോയിട്ട് തവാഫ് ചെയ്തിട്ട് വണ്ടി കയറിട്ട് പോവാ. മനസ്സിലായില്ലേ? അതാണ് ആഖിർ അഹദീസിന്റെ വാചകം. അങ്ങനെയാണ് ആഖിർ അഹദ് അതാകണം. അപ്പൊ ഏഴ് വാജിബാത്ത് ഒന്ന് പറഞ്ഞാട്ടെ, ഏതൊക്കെയാണ്? ഒന്ന്, മീഖാത്തിൽ നിന്നും ഇഹ്റാം ചെയ്യൽ. ഇഹ്റാം റുക്നാണ്, അത് മീഖാത്തിൽ നിന്ന് ചെയ്യലാണെന്ത് വാജിബ്. രണ്ടാമത്തത് മുടി കളയലോ അല്ലെങ്കിൽ വെട്ടലോ. മൂന്ന്, ഹജ്ജിന്റെതാ പറഞ്ഞത്, ഇത് ഉംറക്ക് രണ്ടും മാത്രം. അറഫയിൽ മഗ്‌രിബ് വരെ നിൽക്കൽ, പകല് നിന്ന ആള് സൂര്യ അസ്തമയം വരെ നിൽക്കൽ. നാല്, മുസ്ദലിഫയിൽ രാപ്പാർക്കൽ. അഞ്ച്, ജംറയിൽ എറിയൽ. പത്തിന്റെ അന്ന് ഒരു ജംറക്കും മറ്റ് മൂന്ന് ദിവസം മൂന്ന് ജംറക്കും എറിയൽ ആ സമയത്ത്. ആറ്, അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ മിനയിൽ രാപ്പാർക്കൽ. ഏഴ്, തവാഫുൽ വിദാ. ഈ ഏഴെണ്ണം വിട്ടുപോയാൽ പകരം എന്ത് ചെയ്യേണ്ടി വരും? അറവ് കൊടുക്കേണ്ടി വരും. അറവ് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങൾക്കാണ് എന്ത് പറയാ? വാജിബ് എന്ന് പറയാ. റുക്ന് എന്നാ പിന്നെ പരിഹരമില്ല, അത് പോയതന്നെ. അടുത്തെല്ലാം വേറെ അജ് ചെയ്താല് പിന്നെ അജ് ശരിയാവില്ല, അജ് ഫസാദായിപ്പോയി. ഒന്ന് വിട്ടാ തന്നെ ഒരറിവ് കൊടുക്കണം, ഏണ്ണം വിട്ട് ഏഴ് അറിവ് കൊടുക്കണം. രാത്രി അവിടെ എത്തിയാ മതി. മിനായിലിപ്പോ മക്കയിൽ താമസിക്കുന്ന ആള് പകലൊക്കെ ഇവിടെയൊക്കെ വന്ന് റൂമിലൊക്കെ പോയി കുളിച്ചൊക്കെ ഒന്ന് ഉറങ്ങി രാത്രി അവിടെ എത്തിയാ മതി. രാത്രിയുടെ അധിക സമയവും അവിടെയാകാന്നല്ല. പന്ത്രണ്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു ഏഴ് മണിക്കൂറും അവിടെ തന്നെ ആകുക. അഞ്ചു മണിക്കൂർ പുറത്താലും രാത്രിയുടെ അവസാനം അധിക സമയം അവിടെയാകാന്നല്ല. ഇനി അൽ മുസ്തഹബ്ബാത്ത് ഫിൽ ഹജ്ജ് വൽ ഉംറ. ഹജ്ജിലും ഉംറയിലുമുള്ള മുസ്തഹബ്ബായ കാര്യങ്ങൾ. മുസ്തഹബ്ബാത്ത് എന്ന് പറഞ്ഞാൽ ഹിയൽ മന്ദൂബാത്തുൽ ലദീ യംബഗീ ലിൽ ഹാജി വൽ മുഅ്തമിരി അൻ യഅതിയ അൽ ഇതിയാന ബിഹാ ലിയദ്ഫറ ബിസവാബിഹാ വ അജ്രിഹാ. മന്ദൂബാത്ത് എന്ന് പറഞ്ഞാൽ ഹാജി അല്ലെങ്കിൽ ഉംറ ചെയ്യുന്ന ആൾ ചെയ്യേണ്ട കാര്യം കൂലി കിട്ടാൻ വേണ്ടി. വലാ യൽസമുഹു ബി തർക്കിഹാ ദമുൻ. പക്ഷെ അത് ഒഴിവാക്കിയാൽ അയാൾ കഫാറത്തൊന്നും കൊടുക്കേണ്ടതില്ല, പ്രായച്ചത്തം കൊടുക്കേണ്ടതില്ല, ചെയ്താൽ കൂലി കിട്ടും. വലാ യൽഹഖുഹു ഇസ്മുൻ, ഉപേക്ഷിച്ചതിന്റെ പേരിൽ അയാൾക്ക് എന്തുണ്ടാവില്ല? കുറ്റമുണ്ടാവുകയും ചെയ്യില്ല. അപ്പൊ ചെയ്താൽ നല്ലതാണ്, കൂലി കിട്ടും. ഇല്ലാ ഇതാക്കാന തർക്കുഹ റഗബത്തൻ അന്നാ ഫഇന്നഹു യസ്മു. എന്നാൽ ഈ പ്രവർത്തനത്തോട് വെറുപ്പ് കാണിച്ചുകൊണ്ടാണ് ഒരാൾ ആനും വേണ്ട എന്ന രൂപത്തിലാണെങ്കിൽ അയാൾ കുറ്റക്കാരനാവും. കാരണം തമൻ റഹിബാൻ സുന്നത്തി ഫലീസമിന്നി, എന്റെ ശരിയെ വെറുത്തവൻ എന്നിൽപ്പെട്ടവനല്ല. അത് ഫറളാകട്ടെ, വാജിബാകട്ടെ, മന്ദൂബാകട്ടെ, ഏതായാലും റസൂലുള്ളാന്റെ ശരിയിൽ സ്ഥിരപ്പെട്ടൊരു കാര്യത്തെ വെറുക്കാൻ പാടില്ല. അതല്ലാത്ത നിലക്കാണെങ്കിൽ അതിന് കുറ്റുണ്ടാവില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്ത് പറയാ? മുസ്തഹബായ മന്ദൂബായ കാര്യങ്ങൾ എന്ന് പറയാം. അത് ധാരാളം. മിൻഹ, അതിൽപ്പെട്ടതാണ് അർ റമലു വൽഇൽതിബാ ഫി അവ്വലി തവാഫി യതീബിൽ മഹ്രിം ബിഹജ്ജി വഉംറത്തി ഇദാ ഖദിമ മക്കത്ത. ഹജ്ജിനോ ഉംറക്കോ വരുന്നാൾ ആദ്യത്തെ തവാഫിൽ ചെയ്യേണ്ട കാര്യമാണ് വലത്തെ ചുമല് ഒളിവാക്കണം ആണുങ്ങൾ. ഇതിന് ലുത്തിബാ എന്നാ പറയാ, കഷ്ടത്തിനടിയിലൂടെ ഇടുക. അപ്പൊ അതൊരാൾ മറന്നുപോയാൽ അയാൾക്ക് കുറ്റല്ല, സുന്നത്തായ കാര്യമാണ്. അതുപോലെ തന്നെ ആദ്യത്തെ മൂന്ന് ചുറ്റിലെന്ത് ചെയ്യണം? ഒന്ന് ഓടുന്നത് പോലെ നടക്കണം. റമല് എന്ന് അതിന് പറയാം. ഇപ്പൊ റമലും ഇൽത്തിബാ മുസ്തഹബ് മാത്രമേ ഉള്ളൂ. അതൊരാൾ വിട്ടുപോയതുകൊണ്ട് അയാളുടെ തവാഫിനുണ്ടാവില്ല, ഭംഗം സംഭവിക്കും. അത് ചെയ്ത് അതിന്റെ കൂലി ആൾക്ക് കിട്ടും. പക്ഷെ അറിഞ്ഞോണ്ടന്നെ ആന്നും വേണ്ടാന്ന്, തുറന്നതൊന്നും വേണ്ട, ലാഭത്തിൽ കുലുങ്ങി കുലുങ്ങി വെക്കൊന്നും വേണ്ട. അവർക്ക് അന്ന് റസൂൽ ഇങ്ങനെ പുറം ശരിക്കങ്ങളെ ശക്തി കാണിക്കാൻ വേണ്ടി ചെയ്ത്, അതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമ്മളെ തുല്ലമിമാർ പറയുന്ന പോലെ പറഞ്ഞിട്ടാണെങ്കിൽ അത് കുറ്റക്കാരനാവും. അല്ലാതെ ഒരാൾ അറിയാതെ വിട്ടുപോയി തിരക്ക് കാരണം ഓടാൻ കഴിഞ്ഞില്ല, ഇതിനൊന്നും ഇതില്ല, കുറ്റല്ല. അപ്പൊ റമലും ഇൽത്തിബാഉം. അതുപോലെ തന്നെ തഖബീലുൽ ഹജറിൽ അസ്വദിഹി തവാഫി അവിസ്തിലാമി അവിസ്തിലാമുഹു അവിൽ ഇശാറത്തിലേഹി. തവാഫില് ഹജറിൽ അസ്വദ് ചുംബിക്കൽ, അല്ലെങ്കിൽ ചുംബിക്കാൻ കഴിയാത്തവര് കൈകൊണ്ട് തൊടൽ, എന്നിട്ടാ കൈമുത്തൽ, അല്ലെങ്കിൽ വലത്തെ കൈകൊണ്ട് ആംഗ്യം കാണിക്കൽ, ഇതൊക്കെ സുന്നത്തേ ഉള്ളൂ. ആ സുന്നത്തിന് വേണ്ടിയപ്പാ തിരക്കും ഇവിടെ കൂട്ടുന്നത്. മറ്റൊന്ന് അങ്ങോട്ട് ഇടിച്ച് ഇവനെ അങ്ങോട്ട് ഇടിച്ച് ഒരു മുസ്ലിമിനെ ഉപദ്രവിക്കൽ ഹറാമാ അല്ലേ? ആണും പെണ്ണും കൂടിക്കണ്ട്, പെണ്ണും മുത്താൻ വരുമ്പോ ഓളം ചെറുപ്പോയിട്ട് അവളെ മുഖത്തും ഇവന്റെ മുഖം കൂടി ഒരുമിച്ചായിരിക്കും ചിലപ്പോ എന്ത് ചെയ്യുന്നത് ഈ ഹജറിന്റെ അടുത്ത്. ഇതെല്ലാം ഹറാമായ കാര്യങ്ങളല്ലേ. അന്യ പെണ്ണുങ്ങളെ പെണ്ണും ആണുക്കൊണ്ട് കൂടിക്കലർന്നിട്ട് അവര് മുസ്തഹബ് മാത്രമേ ഉള്ളൂ ഹജറിൽ അസ്വദ്. ഹായ് ഞാൻ ഹജർ മുത്തിയാണ്ട് ഓരോരുത്തരും വരുന്നത് യുദ്ധം ജയിച്ചമാതിരി മനസ്സിലായില്ലേ. ഹജറിൽ അസ്വദ് മുത്താൻ ഒരു ആഗ്രഹം ഉണ്ടാവും, അത് ചെയ്യാന്നല്ലാതെ അത് തവാഫിൽ മാത്രമേ ഉള്ളൂ. മുത്താനായിട്ടൊരു പോക്ക് അങ്ങനെ ഇല്ല. റുക്നുൽയമാനിയെ തൊണ്ടതിൽ വരുന്നുണ്ട്. ഓ തക്ബീർ ഇണ്ടതാലിക്ക. അതുപോലെ അജറൽ അസദിന്റെ അടുത്ത് അള്ളാഹു അക്ബർ പറയലും. വസ്തിലാമു റുക്നുൽ യമാനി, യമന്റെ ഭാഗത്തേക്കുള്ള മൂല കൈകൊണ്ട് തൊടൽ. ഇവിടെയും നമ്മുടെ നാട്ടിൽ തൊട്ടുമുത്തുക എന്നർത്ഥം പറഞ്ഞു. ഈ സ്ഥലമൊക്കെ തൊട്ടുമുത്തുക നടത്തല്ല, മസഹുബിയതിഹീന കൈകൊണ്ട് തടവുക. അതെല്ലാ ചുറ്റിലും തൊടാൻ പറ്റിയാൽ തൊടാം, തൊടാൻ പറ്റിയില്ലെങ്കിലോ ആംഗ്യം കാണിക്കേണ്ടതില്ല, അള്ളാഹു അക്ബർ ഒന്നും പറയേണ്ടതില്ല, തൊടാൻ പറ്റിയ തൊടു മാത്രം. അതാണ് ഇനി വസലാത്തു റകഅത്തൈനി ബഅദ തവാഫി സവാഉം കാന തവാഫു ഫർളന്നോ വാജിബന്നോ മുസ്തഹബൻ. ഫർളായ തവാഫാകട്ടെ വാജിബായ തവാഫാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ തുണിക്കുപ്പായത്തിൽ തവാഫില്ല, മുസ്തഹബായ തവാഫ്, അതാണ് ഏതിലാണെങ്കിലും രണ്ട് റകഅത്ത് സ്കരിക്കണം, അത് സുന്നത്താണ്. ഒരാൾ ഒഴിവായി പോയാലും എന്തില്ല, കുറ്റല്ല, കാരണം മുസ്തഹബേ ഉള്ളൂ. വശൂർവ് മിമ്മായി ദംസം, സവാഫിന്റെ ദംസം കുടിക്കല്. വസ്തഊദ് അല സഫാവൽ മർവ, സഫയിലും മർവയിലും ചായ നടത്തുമ്പോൾ സഫന്റെ മോളിൽ കയറി നിൽക്കൽ, അത് മുസ്തഹബേ ഉള്ളൂ. താഴെ നിന്നാലും മതി, പാറമ്മ കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ താഴെ നിന്നാലും എന്തായി സവാഫ് അല്ല സായിന് കുഴപ്പമൊന്നും സംഭവിക്കില്ല. വദ്ദിക്രു വദ്ദുആഉ അലൈഹിമ മുസ്തഖ്ബിലൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് സഫയിലും മർവയിലും പ്രാർത്ഥിക്കൽ. ഭയങ്കര തിരക്കുണ്ട്, പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തില്ല, സായിന് കുഴപ്പമില്ല, ആയ നമ്മളോട് നിന്ന് കയ്യെത്തി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാലേ സാധിച്ചില്ല ഇജാതി തിരക്കിൽ. നമ്മൾ സൈയും പോയി എന്ന് കരയേണ്ട ആവശ്യമില്ല, ചൈ പോയിട്ടൊന്നുമില്ല, തിരക്കുള്ള സമയത്ത് ചിലപ്പോൾ നിൽക്കാൻ കഴിയൂല, അങ്ങനെ ജനം വരികയായിരിക്കും. അപ്പൊ കയ്യുയർത്താനും നിൽക്കാനൊന്നും കഴിയില്ല. അപ്പൊ ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് പോന്നാലും എന്തായി സൈ മുസ്തഹബ്ബേയുള്ളൂ. അതുപോലെ വല്ലിസ്റാഉ ഫിൽ സൈ ബൈനൽ അലമീനി, ആ പച്ചലൈറ്റിലുള്ള സ്ഥലത്ത് ഹജറാബി ഓടിയ സ്ഥലത്ത് ഓടൽ. ചില ആളുകള് ഈ സഫയിലും മറുവിലും വന്നിട്ട് അജൽ അസദിന്റെ അടുത്ത മാതിരി കൈ വന്ദിക്കും, അത് വന്ദിക്കലില്ല. അവിടെ കൈ ഉയർത്തി, കൈ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉയർത്തുന്ന പോലെ ഉയർത്തിപ്പിടിച്ച് മനസ്സിൽ പിടിച്ച് പ്രാർത്ഥിക്കണല്ലാതെ ഉയർത്തലില്ല. ആളുകൾ ചെയ്യുന്ന തെറ്റുകളാണ് അതിപ്പോ. ആളുകള് മറ്റേ തവാഫ് പോലെ തന്നെ വിടുകയും ചെയ്യും, മൂന്നെണ്ണത്തില് തുറന്നിടലും ഓട്ടവും പിന്നെ നാലെണ്ണത്തില് നടത്തമൊക്കെ ആക്കും. അതൊക്കെ അവിടെ ഉള്ളൂ, കയറത്തിന്റെ അടുത്തുള്ളൂ, അതൊന്നും ചെയ്യലില്ല. പക്ഷെ അവിടെ ആളുകൾ ചെയ്യും വിവരക്കേട്. ഈ വലത് ഭാഗം തുറന്നിട്ടുന്ന ഇൽത്തിബായ് തവാഫ് കഴിഞ്ഞ ഉടനെ മറച്ചിട്ട് പിന്നെ നിസ്കരിക്കണ്ടേ, നിസ്കരിക്കുമ്പോ മറച്ചിട്ട് നിസ്കരിക്കണ്ടേ. പക്ഷെ ഏതോ കിതാബ് നബി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഷാഫി മദബർ എന്ത് ചെയ്യും, സഹീലും അങ്ങനെ ചെയ്യും. വലിസ്റാഉ വൽ ബഖാഉ ഫീ മിന യൗമത്തർവിയ, അതുപോലെ തന്നെ ദുൽഹജ്ജ് എട്ടിന്റെ അന്ന് മിനയിൽ കഴിച്ചു കൂട്ടൽ. വലൈലത്ത് അറഫ, അറഫന്റെ തലേന്ന് അവിടെ കഴിച്ചു കൂട്ടൽ, അന്ന് പകലും രാത്രി അവിടെ നിൽക്കുന്ന സുന്നത്തേ ഉള്ളൂ. അപ്പൊ ഒരാൾക്ക് സാധിച്ചില്ല ദുൽഹജ്ജ് എട്ടിനും മിനയ്ക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ നേരെ അറഫയ്ക്ക് എത്തിയാലും അയാൾ ഹജ്ജ് കിട്ടുന്നതാണ്. അതല്ലേ നമ്മൾ മനസ്സിലാക്കണല്ലോ, നമ്മൾ പൂർണ്ണത പൂർണ്ണമായി ചെയ്യുന്ന കാര്യങ്ങൾ സുന്നത്തായ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കുറെ ആളുകൾ എന്ത് ചെയ്യൂല, നേരെ മിനയിലേക്ക് പോകാതെ നേരെ അറഫയിലേക്കാ പോവുക. അത് കാരണം ദുൽഹജ്ജ് എട്ടിന്റെ അന്ന് മിനയിൽ പോകലും അവിടെ താമസിക്കലൊക്കെ മുസ്തഹബ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വദ്ദുആ വ റഫ്ഉൽ യദൈനി ബറിയ ദമ്മിൽ ജംറത്തിൽ ഊല വ ജംറത്തിൽ സാനിയ, പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നിനും എറിയുമ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ജംറയുടെ അടുത്ത് ഏറി കഴിഞ്ഞാൽ നിന്ന് കയ്യെത്തി പ്രാർത്ഥിക്കണം എന്നുണ്ട്. അതും സുന്നത്ത് മാത്രമുള്ളൂ. ഭയങ്കര തിരക്കുള്ളപ്പോ പ്രാർത്ഥിക്കാൻ നിൽക്കാൻ ചിലപ്പോൾ പറ്റൂല. അതുകൊണ്ട് ഒഴിവായി നിന്നുകൊണ്ട് ഏറിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തക്ബീർ എന്താ റംഗിയിൽ ജംറ തെറിയുമ്പോൾ അള്ളാഹു അക്ബർ പറയലും. ഒരാള് മറന്നുപോയി വിചാരിച്ചിട്ട് അയാൾ ഏറിന് കുഴപ്പമൊന്നുമില്ല. അതും സുന്നത്തേ ഉള്ളൂ. വൈരി താലിക്കതല്ലാത്ത വേറെയും കുറെ കാര്യങ്ങളുണ്ട്, എണ്ണിപ്പറയാത്ത ഇങ്ങനത്തെ കുറെ സംഗതികൾ, അതൊക്കെ മുസ്തഹബ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി മീഖാത്തുകൾ, മീഖാത്തുകളെ എത്തുന്ന അഞ്ചെണ്ണല്ലേ. വഖത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഹ്ലിൽ മദീനത്ത് ദൽ ഹുലൈഫ, ഇബ്നു അബ്ബാസിന്റെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാർക്ക് നിശ്ചയിച്ചു കൊടുത്തു ദുൽ ഹുലൈഫ. ഇന്നിപ്പോ അവിടെ എന്താ പേര് പറയല്? അബിയാർ അലി എന്നാ പറയല്. അവിടെ എന്നെ പറ്റി ചുറ്റിപ്പറ്റി കഥയൊക്കെ ഉണ്ട്. അലി അലി അല്ലാന്റെ ജിന്നുകളുമായിട്ട് അവിടെ എത്തി മല്ലയുദ്ധം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ബീർ അലി, അബിയാർ അലി എന്നൊക്കെ പറയും. അത് തെറ്റാണ്. ദുൽ ഹുലൈഫ അവിടുന്ന് ഇഹ്റാം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് രണ്ടരക്കാർ നിസ്കരിക്കുന്ന സുന്നത്തുണ്ട്. സാധാരണ ഇഹ്റാം പോലെ അല്ല, കാരണം അവിടെ നബി രാത്രിയിൽ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു ഇവിടെ നിസ്കരിക്കാൻ. വലി അഹ്ലി ഷാം അൽ ജുഹ്ഫ, ഷാമുകാർക്ക് ജുഹ്ഫ. വലി അഹ്ലി നജദിൻ, നജദുകാർക്ക് ഖർണുൽ മനാജിൽ. വലി അഹ്ലി യമൻ യലംലം ഹുന്ന ലഹും വലിമൻ നത അലൈഹിന്ന മിൻ ഗൈരിഹിന്ന മിമ്മൻ അറാദ അൽ ഹജ്ജ വൽ ഉംറ. ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ വരുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവിടുത്തേക്ക് മാത്രമല്ല, അതിലൂടെ ആരൊക്കെ വരുന്നോ അവർക്കുകൂടി ഉള്ളതാണ്. വമൻ കാനത ഊനദാലിക ഫമിൻ ഹൈസു അൻശാ അത്താഹില മക്ക മിൻ മക്ക. മീഖാത്തിനുള്ളിൽ താമസിക്കുന്ന ആളുകൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുന്നാണ് തുടങ്ങേണ്ടത്. മക്കക്കാർ മക്കയിൽ നിന്നാണ്. ഇതില് മക്കാര് മക്കയിൽ ഇഹ്റാം ചെയ്യണം എന്ന് പറഞ്ഞ ഹജ്ജിന്റെ കാര്യത്തിലാണ്, അത് വീട്ടുനിന്ന് ഇഹ്റാം ചെയ്താൽ മതി. എന്നാൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യേണ്ടത് ഹറം അതിർത്തിക്ക് പുറത്തു പോകണം. അതിന്റെ തെളിവെന്താ? ആയിഷ ബീവിയോട് നബി എന്ത് പറഞ്ഞു? ആയിഷ ബീവിയത് തന്നെയിമിലേക്കോ, തന്നെയിമ എന്ന് പറയാൻ കാരണം അത് ഏറ്റവും അടുത്തത്, കഅബത്തിന് ഏറ്റവും അടുത്ത ഹില്ല്, അതായത് ഉംറയിലും ഹജ്ജിലും ഹില്ലും ഹറമും കൂട്ടി യോജിപ്പിക്കാന്നാണ്. അപ്പൊ അറഫിൽ പോയാൽ ഹറം അതിർത്തിക്ക് പുറത്തായല്ലോ ഹാജി, അപ്പൊ അറമിലുണ്ട് അറമിന് പുറത്തുണ്ട്. അതുപോലെ ഉംറക്കും ഹെറാൻ ചെയ്യാൻ പുറത്തുക, തിന്ന കർമ്മങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലും. അങ്ങനെ ഹെല്ലും ഹെറമും കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളത് അതിൽ വരണം എന്നാണ് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇറാഖുകാർക്കുള്ളത് ദാത്ത് എർത്ത് അഞ്ചാമത്തത്. മീഖാത്തുൽ ഖാമിസ് ദാത്ത് എർത്ത് അഹ്ലിൽ ഇറാഖ്, അത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്, ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും. ഇനി ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മീഖാത്ത് എത്തുകയോ അല്ലെങ്കിൽ മീഖാത്തിന് നേരെ കടന്നു പോവുകയോ ചെയ്യുമ്പോൾ ഇഹ്റാം ചെയ്യാം. ഒരാൾക്ക് മീഖാത്ത് വരാൻ സാധിച്ചു, അതിന്റെ നേരെയുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഇഹ്റാം ചെയ്താൽ മതി. ഇപ്പോ നമ്മൾ വായുവിലൂടെ പോവുകയാണെങ്കിൽ അവിടെ ഇത്ര ഏതാണ്ടല്ലേ വായുവിലാകുമ്പോൾ പറ്റില്ല, അപ്പൊ അതിന് കുറച്ച് മുമ്പായിട്ട് ഇഹ്റാം ചെയ്യാം. കണ്ടോ, വലം യുരിൽ ഹജ്ജന്റെ ഉംറത്തിന് ഫൈനവിലായിരുന്നു ഇഹ്റാം. പക്ഷെ വേറെ ചില ആളുകളൊക്കെ അതിലൂടെയൊക്കെ വരും, അവർ ഹജ്ജും ഉംറയും അല്ല വക്കത്ത് വരുന്നെങ്കിൽ ഇഹ്റാം ചെയ്യേണ്ടത് ആവശ്യമല്ല. كماذا عليه مفهوم قوله في الحديث المتقدم ممن اراد الحج بالعمره حج عمره ഉദ്ദേശിച്ചവർക്ക് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, മക്കയിൽ ഒരു ഇഹ്റാം ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ കച്ചവട ആവശ്യത്തിനോ കുടുംബത്തെ സന്ദർശിക്കാനോ വരുന്നവർ എന്ത് ചെയ്യേണ്ടതില്ല, ഇഹ്റാം ചെയ്യേണ്ടതില്ല. മീഖാത്തിന്റെ പേര് മദീനക്കാർക്ക് ദുൽ ഹുലൈഫ, ഷാമുകാർക്ക് ജുഹ്ഫ, നജദുകാർക്ക് ഖർണുൽ മനാജിൽ ഖർണുൽ മനാജിൽ, യമൻകാർക്ക് യലംലം. നമ്മൾ യമന്റെ ഭാഗത്തൂടിയാണ് വരുന്നത്. ഇറാഖുകാർക്കുള്ളത് ദാത്തുൽ എർത്ത്, ആ ഇതിലെ വരുന്നതാണ്. കഴിഞ്ഞ് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഈ മീഖാത്തിൽ പിന്നീടുണ്ടായ മാറ്റങ്ങൾ മറ്റൊക്കെ വേറെ കിതാബിൽ വിവരിച്ചിട്ടുണ്ട്. ഇനി വമൻ തജാവസ മീഖാത്ത ഗൈറ മുഹ്റിമിൻ കൽ യമനിയ്യ അല്ലദി മറ്റ ബി യലംലം മുരീദൻ അദ്-ദഹാബ ഇലൽ മദീനത്തി അവ്വലൻ. ഒരാള് തന്റെ മീഖാത്ത് വിട്ടുകടന്നു, ഉദാഹരണമായിട്ട് യമനെന്ന് വരുന്ന ഒരാള് യലംലം വിട്ടുകടന്നു, പക്ഷെ അയാൾ മക്കത്തേക്കല്ല വരുന്നത്, നേരെ എടുക്കാമാണ് മദീനത്തേക്കാ പോണത്. എന്നാൽ അയാള് മദീനത്ത് പോരുമ്പോ മദീനക്കാരെ മീഖാത്ത് എന്ത് ചെയ്താൽ മതി, ഇഹ്റാം ചെയ്താൽ മതി. അയാളെ മീഖാത്ത് ഇഹ്റാം ചെയ്യണമെന്നില്ല. അതുപോലെ വകല്ലദി വസല ഇല ജിദ്ദ ബിസ്സായിറ യരീദു ദഹാബിനാലിൽ മദീന ലിസിയാറത്തി മസ്ജിദിർ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ജിദ്ദയിൽ ഇറങ്ങി നേരെ മക്കത്തേക്കല്ല വരുന്നത്, നേരെ കൊടുക്കാൻ പോണത് മദീനത്തേക്ക് തന്നെ. അപ്പൊ അവരെന്ത് ചെയ്യേണ്ടതില്ല, പ്ലെയിനിൽ വെച്ച് ഇഹ്റാൻ ചെയ്യേണ്ടതില്ല. ഒരുപാട് സാധാരണ പോലെ വന്നിറങ്ങി ഇവിടുന്ന് മദീനയിൽ പോയി, മദീനയിൽ താമസിച്ചിട്ട് തിരിച്ചു പോരുമ്പോ മദീന ഇങ്ങോട്ട് പോരുമ്പോ എന്ത് ചെയ്താൽ മതി, ഇഹ്റാം ചെയ്താൽ മതി. എന്നാൽ ഒരാള് ഹജ്ജ് ഉദ്ദേശിച്ച് ജിദ്ദയിൽ വന്നു, അയാൾ ഇറാം ചെയ്ത് വന്നു. പെട്ടെന്ന് നിങ്ങൾ മദീനയിൽ പോകണമെന്നറിഞ്ഞു. എന്നാൽ അയാൾ ഇഹ്റാം തന്നെ നിൽക്കണം, മക്കയിൽ വന്ന് ഉംറ ചെയ്യോളം ഇഹ്റാമിൽ നിൽക്കണം. കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഊരാൻ പാടില്ല, ഉംറ ചെയ്യാതെ. അത് അതിന്റെ നിയമമാണ്. അതും ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി മീഖാത്ത് മഖാനിയ സ്ഥലം ആണിത്. ഇനി സമയമുണ്ട്, ഇഹ്റാം ചെയ്യാൻ സമയമുണ്ട് അല്ലെ. ഹജ്ജിന് ഉംറയ്ക്ക് ഏത് സമയത്ത് ഇഹ്റാം ചെയ്യും, ഏത് കാലത്ത് ഇഹ്റാം ചെയ്യാം, മനസ്സിലായില്ലേ. ചില ആളുകൾ പിന്നെ ഈ പിന്നെ ഹജ്ജിന്റെ അന്ന് അറഫന്റെ അന്ന് മാത്രം പറ്റൂല എന്ന് പറഞ്ഞിരുന്നു, ബാക്കിയുള്ള ദിവസമൊക്കെ പറ്റൂന്ന് പറഞ്ഞാണ്, മനസ്സിലായില്ലേ. അതും പ്രത്യേക കഴിവൊന്നുമില്ല, എല്ലാ ദിവസവും ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാം. പിന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്യണമെങ്കിൽ മൂന്ന് മാസം, മൂന്നില്ല രണ്ടു മാസം പത്ത് ദിവസം, ശവ്വാലും ദുൽഖാദും പിന്നെ ദുൽഹജ്ജ് പത്തും. ദുൽഹജ്ജ് പത്തിന് പെരുന്നാളിന്റെ അന്ന് രാവിലെ ചെയ്തില്ലെങ്കിൽ, തലേന്ന് ചെയ്തില്ലെങ്കിൽ സൂര്യോദയം പിന്നെ ചെയ്യാൻ പറ്റില്ല. ഉറഫന്റെ അന്ന് രാത്രി അതോടുകൂടി കഴിഞ്ഞു, മനസ്സിലായില്ലേ. അതാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യാനുള്ള സമയം. പിന്നെ യുദ്ധം യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളുണ്ട്, അതിനും പവിത്ര മാസങ്ങൾ എന്ന് പറയും. അത് ഇതേറ്റ് ബന്ധമല്ല, ചിലപ്പോൾ ബന്ധപ്പെടും. ദുൽഖാദ, ദുൽഹജ്ജ്, മുഹറം മൂന്ന് മാസം. അതിലിപ്പോ മുഹറം എന്തില്ല, ഹജ്ജ് മാസങ്ങളിൽ പെടൂല, ദുൽഖാദും ദുൽഹജ്ജേ പെടുള്ളൂ. അതേസമയം പവിത്ര മാസങ്ങളിൽ പെടുകയും ചെയ്യും. അവിടെ റജബുണ്ട്, റജ പവിത്ര മാസങ്ങളാണ്, പക്ഷേ ദുൽഹജ്ജ് ഹജ്ജിന്റെ മാസമല്ല. അത് വേർതിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഷെയ്ഖോടെ വിശദീകരിച്ചിട്ടുണ്ട്, ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അടുത്തത് അൽ മഹ്ലൂറാത്ത് ഫിൽ ഇഹ്റാം, ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. തഖദ്ദമ ഫീ അർക്കാനിൽ ഹജ്ജ് വൽ ഉംറത്തി അന്നൽ ഇഹ്റാമ നിയ്യത്തു ദുഖൂലി ഫിൻ നുസുഖ്. ഹജ്ജിന്റെയും ഉംറയും റുക്നി വിവരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇഹ്റാം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളിൽ പ്രവേശിക്കാനുള്ള നിയ്യത്താണ്. വസുമ്മിയത്ത് നിയ്യത്തു ദുഖൂലി ഫീ ഇഹ്റാമൻ, ഈ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ പ്രവേശിക്കുക എന്നതിന് ഇഹ്റാം എന്ന് പേര് വെക്കാൻ കാരണം എന്താണ്? ലിഅന്നഹു യഹ്റമു ബിഹി ഉമൂറുൻ കാനത്ത് ഹലാലൻ ഖബ്ലു ദുഖൂലി മിന്നു, അത് മുഖേന അതിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഹലാലായിരുന്ന പല കാര്യങ്ങളും ഹറാമാകുന്നുണ്ട്. ഇപ്പൊ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം, ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കുന്നത് എന്നാണ്, ഹറാമാക്കുന്ന തക്ബീർ. അപ്പൊ അതോടുകൂടി പിന്നെ സംസാരിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, ഫോട്ട വിടാൻ പാടില്ല, നിസ്കാരം മാത്രം. അതുപോലെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അതോടുകൂടി അയാൾക്ക് ഹറാമാവുകയാണ്. അതാണ് ആ വാക്കിന്റെ ഉദ്ദേശം. فانه يحرم بها امور كانت حلالا قبل ذلك ഇതുപോലെ നിസ്ല തക്ബീറത്തിൽ ഇഹ്റാം ഫി സ്വലാത്ത്, നിസ്കാരത്തിൽ തക്ബീറത്തിൽ ഇഹ്റാം പോലെ. അതുവരെ ഹലാലായ പല കാര്യങ്ങളും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തക്ബീറത്തിൽ ഇഹ്റാമോട് കൂടി ഹറാമായില്ലേ സലാം വിട്ടുന്നതുവരെ. വഹാദിയിൽ ഉമൂറിലെത്തി തഹറും ബിദ്ദുഖൂലി ഫി നുസുക്കി യുസ്ലഖു അലൈഹാ മഹ്റൂറാത്തുൽ ഇഹ്റാം, ഇങ്ങനെ ഹജ്ജ് ഉംറ കർമ്മങ്ങളിൽ പ്രവേശിച്ച ആൾക്ക് ഇഹ്റാമിൽ ഹറാമാകുന്ന കാര്യങ്ങൾക്കാണ് മഹ്ലൂറാത്തുൽ ഇഹ്റാം, ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്. വഹിയ തിസ്അതുൻ, അത് ഒമ്പത് കാര്യങ്ങളാണ്. ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ഒമ്പത് കാര്യങ്ങളാണ്. ഒന്ന്, അഖ്ദു ശഅർ, മുടിയെടുക്കൽ. വ തഖ്ലീമുൽ അൻഫാർ, നഖം മുറിക്കൽ. വ ത്വീബു, സുഗന്ധം ഉപയോഗിക്കൽ. വ തഗ്ദിയത്തു ദക്കരി റഇസഹു, പുരുഷൻ അവന്റെ തല മറക്കൽ. വലബ്സുൽ മഖീസ്, അയാള് വസ്ത്രം ധരിക്കൽ, ശരീരത്തിന്റെ ആകൃതിക്കനുസരിച്ചുള്ള വസ്ത്രം ധരിക്കൽ. വഖത്ൽ സയ്ദുൽ ബറി, കരയിലുള്ള വേട്ടമൃഗത്തെ കൊല്ലൽ. അപ്പൊ കടലിന് മീൻ പിടിച്ചാല് ഇവിടെ കടലുണ്ടോന്ന് ചോദിച്ചു, ജിദ്ദയിൽ കടലില്ലേ, ഇനിയിപ്പോ ഇവിടെ വലിയ വലിയ തളം ഉണ്ടാക്കിയാലോ, ജലാശയം ഉണ്ടാക്കിയാലോ, ഇവിടെ ഇല്ലപ്പോ സ്വിമ്മിംഗ് പൂൾ ഒക്കെ വലിയ ഒക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, അപ്പൊ അവിടുത്തെ ഒരാൾ മീൻ പിടിച്ചാലോ ഇഹ്റാമിലായിട്ട് കുഴപ്പമില്ല. കാക്കണതൊക്കെ പറഞ്ഞു, സയ്ദുൽ ബറു പ്രശ്നമുള്ളൂ, ബഹറ് പ്രശ്നമല്ല. അപ്പൊ ഇവിടെ ബഹറുണ്ടോ എന്ന് ചോദിക്കണ്ട, ജിദ്ദയിൽ ബഹറില്ലേ, ഇവിടെ ഇനി ഒരു ബുഹൈറൻ ഉണ്ടാക്കിയാലോ, ചെറിയ ജലാശയം പൈസ ഉണ്ടാക്കിയിട്ട് മീൻ പിടിക്കാൻ, അവിടുന്ന് മീൻ പിടിച്ചാല് ആ അത് മുഹരിമിന് തെറ്റില്ല, അതുകൊണ്ട് സയ്ദുൽ ബറു. വാഖ്ദു നിക്കാഹ്, വിവാഹ കരാറിൽ ഏർപ്പെടൽ. വൽ ജിമാ, ഭാര്യാഭർത്തൃ ബന്ധം. വൽ മുബാശറത്തു, ഭാര്യാഭർത്തൃ ബന്ധം ജിമാ ഉണ്ടായിട്ട് സംയോഗം ഉണ്ടായിട്ടില്ലെങ്കിലും അതിന് താഴെയുള്ള മറ്റ് ആശ്ലേഷണങ്ങളും ശൃംഗാരങ്ങളും ഒക്കെ, അതാണ് മുബാശറത്ത്. ഈ ഒമ്പത് കാര്യങ്ങളാണ് ഹറാമായിട്ടുള്ള കാര്യങ്ങൾ, മഹ്രിമ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അത് ചെയ്താൽ കഫാറത്ത് പിന്നീട് വരുന്നുണ്ട്. ഇപ്പൊ ലവ്വലു അഖ്ദു ശഅർ, മുടിയെടുക്കൽ സ്വഭാവം കാണമിനോ വൈരിതാലിക്ക തലയിൽ നിന്നാകട്ടെ, മീശയിൽ നിന്നാകട്ടെ, താടിയിൽ നിന്നാകട്ടെ, അല്ലെങ്കിൽ ഗുഹ്യസ്ഥാനത്തിനാകട്ടെ, കച്ചത്തിനാകട്ടെ, എവിടുന്നും മുടിയെടുക്കാൻ പാടില്ല. യദുല്യതാലിക്ക കൗലു അസ്സവജൽ, ഖൗലുല്ലാഹി അസ്സവജൽ, അള്ളാന്റെ വാക്കാണ് തെളിവ്. വലാ തഹ്ലിഖൂ റുഊസക്കും, നിങ്ങൾ നിങ്ങളുടെ മുടി വടിക്കരുത്. ഹത്താ യബ്ലുഗൽ ഹദ്യു മഹില്ലഹു, വലിമൃഗം അതിന്റെ സ്ഥാനത്തെത്തുന്നതുവരെ എന്ന് പറഞ്ഞാൽ അറവ് നടത്തിയിട്ട് മുടിയെടുക്കലാണ് ഏറ്റവും ഉത്തമം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ നേരത്തെ മുടിയെടുത്താലും പത്തിന്റെ അന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു, കാരണം നബി അനുവാദം കൊടുത്തിട്ട്. മുടി ചീകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ചീകുമ്പോൾ ധാരാളം മുടി കൊഴിയുന്ന ആളാണെങ്കിൽ വളരെ അകന്ന ചീർപ്പുണ്ട് മെല്ലെ ചീകാനേ പാടുള്ളൂ. അപ്പൊ നമുക്ക് അപ്പൊ കുളിക്കുമ്പോഴൊക്കെ ചിലപ്പോ മുടി പോകുന്നു എന്ന് വരും, അത് കുറ്റല്ല. ഇപ്പോ തോർത്തുമ്പോഴൊക്കെ ചിലപ്പോ രോമം വരില്ലേ, അത് കുറ്റല്ല. കരുതി കുട്ടി മുടി എടുക്കുന്നതാണ് വിഷയം. പമങ്കാനമിക്കും മരിയുന്നി അതം നിർശിഹി, നിങ്ങളുടെ ഒരാൾ രോഗിയായി, അല്ലെങ്കിൽ ഒക്കെ തലയിൽ എന്തെങ്കിലും ശല്യമുണ്ടായി, അല്ലെ ഒന്നാമത്തെ പെയിനിങ്ങനെ ഇറങ്ങിയ ശല്യം ഉണ്ടായിട്ട് നബി മുടി ഒടിക്കാൻ വാദം കൊടുത്തു, എന്നിട്ട് കഫാറത്ത് കൊടുക്കാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഫിദിയത്തും മിൻ സിയാം, ഇപ്പോ മുടിയെടുക്കാം, പക്ഷേ നോമ്പെടുക്കണം, മൂന്ന് ദിവസം നോമ്പാണ്. ഔ സദഖത്തിൻ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കണം, സദഖ കൊടുക്കണം. ഔ നുസുക്കിൻ, അല്ലെങ്കിൽ അറവ് കൊടുക്കണം. അതിന്റെ വിശദീകരണം പിന്നീട് വരുന്നുണ്ട്. ഇത് സൂറത്തുൽ ബഖറ 196. അപ്പൊ ഇത് തലമുടി പോലെ തന്നെയാണ് ശരീരത്തിൽ എവിടെയെങ്കിലും ഉള്ള രോമം എടുക്കലും. പിന്നെ ഇവിടെ ശേഖ് വിശദീകരിക്കുന്നുണ്ട്, എന്നാൽ താടി വടിക്കൽ അല്ലെങ്കിൽ അതിന് വല്ലതും എടുക്കൽ ഹറാമാണ്. ഏത് സന്ദർഭത്തിലും ഇഹ്റാമിന്റെ സന്ദർഭത്തിലും അതല്ലാത്ത സന്ദർഭത്തിലും. എന്ന കാരണം എന്താണ്? താടിന്റെ ഹദീസുകള് വുജൂബിന്റെ കൽപ്പനയാണ്, വുജൂബായ കാര്യമാണ്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് താടി പഠിക്കുക എന്നുള്ളത്. പിന്നെ അദ്ദേഹം പറയാണ്, നമ്മുടെ ഷെയ്ഖ് ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മൻസക്കിൽ ഹജ്ജിന്റെ പുസ്തകത്തിൽ ഇത് ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. വഖദ് അലുമത്തിൽ മുസീബത്തു ഫീ ഹാദൽ അസ്രി ബിമുഖാലഫതി കസീരിൻ മിനന്നാസി ഹാദിഹി സുന്ന വമുഹാരബതിഹിം ലില്ലിഹാ വറിദാഹും ബിമുശാബഹത്തിൽ കുഫാരി വന്നിസാ. ഈ കാലഘട്ടത്തിൽ ഈ മുസീബത്ത് വല്ലാതെ ഗുരുതരമായിട്ടുണ്ട്. നമ്മുടെ ജനങ്ങളിൽ ധാരാളം ആളുകൾ റസൂലുള്ളാഹിന്റെ ഈ സുന്നത്തിനെതിരെ പ്രവർത്തിക്കുകയും താടിയോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സത്യനിഷേധികളോടും സ്ത്രീകളോടും സാദൃശ്യമാകുന്നതിൽ അവർ ഇഷ്ടപ്പെടുന്നു. താടി പഠിച്ച പെണ്ണുങ്ങളെ പോലെയല്ല, താടി പഠിച്ച് പൗഡർ ഇട്ടാൽ ഏയ് കണ്ടാ പെണ്ണാന്ന് തോന്നുമല്ലോ. വയാസിയമാമൻ യന്തസിബിലൽ ഇൽമി വസ്താലിം, പ്രത്യേകിച്ചും ഇൽമു ഉണ്ടെന്നും ഇൽമിലേക്ക് ചേർത്തി പറയപ്പെടുന്ന ആലിമ എന്ന് പറയുന്ന ജനങ്ങളെ ദീന് പഠിപ്പിക്കുന്ന ആളുകൾ, അവർ വരെ താടി പഠിക്കുന്നു. മിസർന്നൊക്കെ വരുന്നുണ്ടല്ലേ, ഏഴ് കിറാത്തുള്ള ആളായിരിക്കും, താടി ഉണ്ടാവില്ല. നാളെ വാട്സപ്പിൽ കുറെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ ഫോട്ടോ വന്നിരുന്നു, ഭൂരിപക്ഷത്തിനും താടിയില്ല. ആലോചിച്ചൊക്കെ മുസീബത്ത്, കാരണം അവിടെ മിസ്റ്ററിൽ അതിന് വലിയ നിബന്ധന നിയമം കണ്ടെന്നാ കേൾക്കുന്നത്. അള്ളാഹു അലം, മീശ വടിക്കലില്ല, മീശ നന്നായി വെച്ചുക, വടിക്കലില്ല, ഏറ്റവും ചെറുതാക്കാം. അങ്ങനെ അതീതിന്റെ വാക്കന്നെ അങ്ങനെ അഹ്ഫുശവാരി, പറ്റ വെട്ടുക എന്നാണ്. അപ്പൊ ആ കാര്യവും ഇവിടെ ശേഖ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ രണ്ടാമത്തെ വിഷയം നഖം മുറിക്കലാണ്. ഖാലബുൽ മുന്ദിർ ഫിൽ ഇജ്മാഇ വജ്മഉ അലാ അന്നൽ മഹ്രിമ മംനുഉ മിൻ അഖദി അൽഫാരിഹി, മുഹ്രിമ തന്റെ നഖത്തിൽ നിന്ന് വല്ലതും എടുക്കൽ ഹറാമാണ്, പാടില്ലാത്താണ് എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഇബ്നുൽ മുന്ദിർ തന്റെ ഇജ്മാ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചാണ് ദുൽഹജ്ജ് വന്നു കഴിഞ്ഞാൽ അത് നഖം മുണ്ടിരിക്കാൻ പാടില്ല എന്ന ഹദീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൽ മുഹ്രിം ഔലാ ബിഹാദൽ മൻമിൻ മുഹി, ഉദ്ദേശിക്കുന്നവനേക്കാൾ ഈ കാര്യത്തിൽ ഏറ്റവും അർഹനാരാണ്? മുഹ്രിമാണ്, അതുകൊണ്ട് നഖം മുടിയെടുക്കാൻ പാടില്ല. മൂന്നാമത്തെ വിഷയം അത്തീബു, സുഗന്ധം ഉപയോഗിക്കൽ. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിലോ വസ്ത്രത്തിലോ എന്ത് ചെയ്യാൻ പാടില്ല? സുഗന്ധം പൂശാൻ പാടില്ല, സ്പ്രേയായാലും ചെന്റായാലും ഒന്നും പാടില്ല. ഈ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഫീമാ യുംനഉ മിനൽ മുഹ്രിമ മിനൽ ലിബാസ്, മുഹ്രിമിന് പാടില്ലാത്ത വസ്ത്രങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം. വലാ തൽബസൂ മിന സിയാബി ശൈഅ മസ്ഹു സഅഫറാൻ അവ വർസ്, മഞ്ഞച്ചായമോ കുങ്കുമമോ സ്പർശിച്ചിട്ടുള്ള വസ്ത്രം ധരിക്കരുത്. അത് അത്രയായിട്ടുള്ള ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ലേ? കുങ്കുമം അത്രയായിട്ട് ഉപയോഗിക്കും, പിന്നെ അത്തറിൽ കളറുള്ള അത്തറാണ് മഞ്ഞച്ചായ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില അത്തറിന് കളറുണ്ടാവും, ചില കളറുണ്ടാവില്ല, മനസ്സിലായില്ലേ? മാത്രല്ല, ഒരാള് പിന്നെ ഒട്ടകപ്പുറത്തുനിന്ന് വീണിട്ട് മരിച്ചല്ല ഇഹ്റാമിലായപ്പോ. അപ്പോ അയാളെ കുളിപ്പിക്കണം, വെള്ളവും താളി വീച്ച് കുളിപ്പിക്കണം, അദ്ദേഹത്തിന്റെ രണ്ടു വസ്ത്രങ്ങളിൽ തന്നെ കഫൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, വലാ തുമിസ്സുഹി തീബിൻ, തീബ് തൊടിയിക്കരുത്. സാധാരണ നിനക്ക് കഫൻ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? റോസ് വാട്ടറിൽ തെളിച്ചു കൊടുക്കും അല്ലേ, ഇതൊക്കെ ആക്കുമല്ലോ. പക്ഷെ അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. ഹാജിക്ക് ഹാജി ഹെറാമിൽ മരിച്ചാൽ പാടില്ല. വലാ തുഹമ്മിറു റഅ്സഹു, തല മൂടരുത് എന്നും പറഞ്ഞു, മുഖം തുറന്നിട്ട രൂപത്തിലാണ്. ഇന്നഹു യുബഅത് യൗമൽ ഖിയാമത്തി മുലബ്ബിയ, ഖിയാമത്ത് നാൾ തൽബിയത്ത് ചെല്ലുന്നവനായിക്കൊണ്ടാക്കും അവരെ എഴുന്നേറ്റ് വരാൻ. അതുകൊണ്ടാണ് ഈ ഈ ആളുകൾ ഇപ്പൊ ഇത് കെട്ടുമല്ലോ മുഖത്ത്, എന്തായാലും പറയല്, മാസ്ക്. മാസ്ക് കെട്ടുന്നത് പാടില്ല എന്ന് പറയാൻ കാരണതാണ്, കാരണം മുഖം തുറന്നിടുക എന്നുള്ളതാണ് മഹ്റിമിന്റെ രീതി. കാരണം ഈ ഹദീസിൽ നബി പറഞ്ഞു മുഖം മറക്കരുത്, മനസ്സിലായില്ലേ. ഇഹ്റാമിന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല, കുളിക്കാം, കുളിച്ചിട്ട് ഡ്രസ്സ് മാറാം, ഒരു ഡ്രസ്സ് മാറ്റിട്ട് വേറെ ഡ്രസ്സ് ഇടുക, ഒരു കുഴപ്പമില്ല. വഹാദിയിൽ ലഹാദീസ് തദുല്ലു അലാ അന്നൽ മുഹ്റിമ ലാ യസ്തഅമിലു ത്വീബ ഫീ ഹാലി ഇഹ്റാമിഹി, ഇഹ്റാമിന്റെ അവസ്ഥയിൽ ത്വീബ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഈ ഹദീസുകൾ അറിയിക്കുന്നു. അന്നഹു മിന തറഫുഹി, അത് സുഖലോലുപ ജീവിതത്തിന്റെ ഭാഗമാണ്. ഹാജി ഒരിക്കലും സുഖലോലുപനല്ല. ഹാജിയെ പറ്റി പറഞ്ഞ് മുടി ജടകുത്തിയവനും അല്ലേ, ശരീരം വസ്ത്രവും പൊടി പുരണ്ടവനുമാണ്. മദീനത്തൊക്കെ ഇങ്ങോട്ട് വരുമ്പോ എത്ര 11 ദിവസമൊക്കെ യാത്ര ഇട്ടാ വരുന്നത് ഈ മരുഭൂമിയിലൂടെ. അപ്പൊ ഹാജിയെ സംബന്ധിച്ചിട്ട് അതൊന്നും ശ്രദ്ധിക്കല്ല വസ്ത്രത്തിന്റെ കാര്യം, അയാള് ഇബാദത്തിൽ മാത്രം നിമഗ്നനായിരിക്കുകയാണ്. അപ്പൊ സുഖലോലുപതയുടെ ഇത്തരം കാര്യങ്ങളൊന്നും പാടില്ല. ഇതാണ് ഇപ്പൊ ഈ പല സോപ്പുകളും, നല്ല അത്തറുള്ള സോപ്പുകളുണ്ട്, ഒന്ന് കുളിച്ചു വന്നാൽ തന്നെ മണ. അങ്ങനത്തെ സോപ്പുകൾ ഇഹ്റാമിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇത് ഒഴിവാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, മനസ്സിലായില്ലേ. അതുപോലെ ചില പേസ്റ്റുകൾക്ക് വലിയ സുഗന്ധമുള്ള പേസ്റ്റുകളുണ്ട്, കുട്ടികൾ തിന്നു അങ്ങനെ, കാരണം ഏലക്കായും മറ്റൊക്കെ ചേർത്തൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സുഗന്ധമുള്ള പേസ്റ്റുകൾ വരെ ഉപയോഗിക്കുന്നത് പണ്ഡിതന്മാരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയത്ത് വലഹു ഖബ്ല ലിഹ്റാമി അൻസ്തഅമില തീബ ഫീ ബദനിഹി, ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, കുളിച്ചിട്ട് ഇഹ്റാം മാറ്റുന്ന നിയത്തിയതിനു മുമ്പ് ശരീരത്തിൽ അത്ര പുരട്ടാം. ദൂന ലിബാസി, പക്ഷെ വസ്ത്രത്തിൽ പുരട്ടാൻ പാടില്ല, ഇഹ്റാം വസ്ത്രത്തിൽ പാടില്ല. വലാദുറുഹു ബഖാഉ ദാലിക ബഅദ ഇഹ്റാമിഹി, പുരട്ടിയ അത്തറ് ശരീരത്തിൽ ഇഹ്റാമിന് ശേഷം ബാക്കിയായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, കുന്തു ഉതയ്യിബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിഹി ഇയന യുഹരിമു, നബി ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഇഹ്റാമിന് വേണ്ടി ഞാൻ നബിക്ക് അത്തറ് പുരട്ടി കൊടുക്കാറുണ്ട്. വലിഹല്ലിഹി ഖബല യതൂഫ ബിൽ ബൈത്തി, അതുപോലെ തന്നെ പത്തിന്റെ അന്ന് തവാഫ് ചെയ്യാൻ പോകുമ്പോ ഏറ് കഴിഞ്ഞ് മുടിയെടുത്തിട്ട് കുളിച്ചു പോകുമ്പോ ഞാൻ അത്തറ് വെട്ടി കൊടുക്കുന്നു. അപ്പൊ നല്ല സാധാരണ വസ്ത്രത്തിലാണ് ചെയ്യുന്നത് തവാഫ് ലിഫാള ചെയ്യുന്നത്, അപ്പൊ അത്ര വരട്ടിച്ചാ വരില്ലേ. അപ്പൊ അത് ചെയ്യാമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമത്തത് തഹത്തിയത്തു റഅ്സ്, മുഹ്റിമായ ആള് തല മറച്ചുക. വജ്ഹുവും മുഖവും ഉണ്ടോ, മുഖം മൂടുന്നതും ഈ മുലാസിക്ക് തട്ടുന്ന ഒന്നുകൊണ്ട്, അപ്പൊ തട്ടാത്ത ഒന്നുകൊണ്ട് ഇങ്ങനെ കൊട പിടിച്ചു അല്ലെങ്കിൽ ഹൈമയിലിരുന്നു, അത് ഇതിൽ പറയുന്നുണ്ട്. അത് തെറ്റ് ഞാനിവിടെ ആദ്യം അജ്ജനൊന്നപ്പോ കണ്ടത് കുറുക്കിയുള്ള ബസ് മേലെ തുറന്നിട്ടേക്കാണ്, പൊളിച്ചറിഞ്ഞുണ്ടാവും തുറന്ന ബസ്സിലാവുക, എന്താ തലമൂടാൻ പാടില്ല. ഇപ്പൊ പിന്നെ കാണില്ല, ഇറങ്ങൽപ്പുണ്ടല്ലേ കുറുക്കിയത് കൊണ്ട് എങ്ങനെയാ കണ്ടത് ഇറങ്ങിയ. അപ്പൊ അത് തെറ്റില്ല, കണ്ടോ, കൊട കൊണ്ടോ വാഹനത്തിന്റെ മുകൾ ഭാഗം കൊണ്ടോ അല്ലെങ്കിൽ വസ്ത്രം ഇങ്ങനെ പിടിച്ചിട്ടോ ഹൈമയോ, അത് തെറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വസ്ത്രം പിടിച്ചു കൊടുത്തിരുന്നുണ്ടല്ലോ, നബിക്ക് വേണ്ടി ഹൈമ ഉണ്ടാക്കിയെന്നുണ്ട് അറഫിനത്തിന് തൊട്ടു മുമ്പുള്ള വാദി നമിറയിൽ. എന്നെ നബിയെ സല്ലല്ലാഹു എറിഞ്ഞ സന്ദർഭത്തിൽ നബിക്ക് ഒരു വസ്ത്രം കൊണ്ട് തളിലിട്ട് കൊടുത്തിരുന്നു എന്ന ഹദീസിലുണ്ട്. മാത്രല്ല, നമിറയിൽ നബിക്കുണ്ടാക്കിയ കുബ്ബയിൽ നബി ഇറങ്ങി, എന്നിട്ട് സൂര്യം മദ്യത്ത് തെറ്റുന്നവരെ അവിടെ കഴിച്ചുകൂട്ടി, മദ്യത്ത് തെറ്റിയ ശേഷമാണ് അറഫയിലേക്ക് വന്നത് വാദി നമിറ. ഇന്ന് ആ പള്ളിയുടെ കുറെ ഭാഗം നമിറയിലായതുകൊണ്ട് ആ പള്ളിക്ക് എന്ത് പേര് വന്നത്, നമിറപ്പള്ളി എന്ന് പേര് വന്നത്, മനസ്സിലായില്ലേ. അറഫയില് അറഫ ആ പുറത്ത് ആ മുമ്പാകും ആ പുറത്താണ്, അവിടെ നിസ്കരിക്കാം, അവിടെ നിസ്കരിച്ചാലും മതി. ഇല്ലല്ല, അവിടെ നിസ്കരിച്ചാലും മതി, ആ സമയത്ത് നിസ്കാരം ഉണ്ടെന്നുള്ളൂ, അതിനുശേഷം അറഫയില് നിൽക്കണമെന്നേ ഉള്ളൂ, ഇല്ല അതൊന്നുമില്ല. അറഫയിലാണെങ്കിൽ അറഫയിൽ നിസ്കരിക്കാം, അറഫൊക്കെ പുറത്താണെങ്കിൽ അറഫ പുറത്ത് നിസ്കരിച്ചപ്പോ ഈ പള്ളിന്റെ മിമ്പറിന്റെ ഭാഗമൊക്കെ പുറത്താണ്, അവിടെ ഇങ്ങനെ ഇത് പള്ളിനുള്ളിൽ തന്നെ, പള്ളി പോയിട്ടുണ്ടോ? പള്ളിനുള്ളിൽ പോയാൽ കാണാം. ഇവിടെ നിന്ന് നോക്കിയാല് നിഹായത്ത് അറഫ, അറഫ അവസാനിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കാം വിദായത്ത് അറഫ. അപ്പോ പള്ളിയില് ഇമാമിന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് അവിടെ കിടത്തുറക്കിയ എന്താവില്ല, ചട നിൽക്കാനാക്കില്ല. പോലീസ് തള്ളിപ്പുറത്തേക്ക് ആക്കും എല്ലാരെയും, അതിർത്തിക്ക് പുറത്താക്കും. മനസ്സിലായില്ലേ? അപ്പോ അതുകൊണ്ട് കുഴപ്പമില്ല. അഞ്ചാമത്തെ വിഷയം, ലബ്സ് സക്കരി അൽ മഖീത അലാ കുല്ലിഹി കൽ ഖമീസി ഔ ബാലിഹി കൽ സറാവീലി വൽ ഖിഫാഫി വൽ ജവാരിബി വൽ ഫനൈൽ വഗൈറു ദാലിക. പുരുഷൻ എന്തെങ്കിലും വസ്ത്രം ധരിക്കും, ഒന്നുകിൽ ശരീരം മൊത്തം മൂടുന്ന കുപ്പായം, അല്ലെങ്കിൽ ചെറുപോലെ പാന്റ്, അല്ലെങ്കിൽ ഹുഫ, അല്ലെങ്കിൽ ജൗറബ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ധരിക്കുക, അത് പാടില്ലാത്തതാണ്. നബി ചോദിച്ചല്ലോ മുഹരിം എന്താ ധരിക്കേണ്ടത്. അപ്പൊ നബി പറഞ്ഞു ലാ യൽബിസുൽ ഖുമുസ്, കമീസ് ധരിക്കരുത്, വലൽ അമായ്മ തലേക്കത്ത് പാടില്ല, വല സറാവീലാത്ത് സിർവാല് പാടില്ല, വലൽ ബറാനിസ് ബർണസ് പാടില്ല, വല്ല ഹിസാ അതൊന്നും പാടില്ല, കയ്യറ പാടില്ല, കാലുറ പാടില്ല, സിർവാല് പാടില്ല, തൊപ്പി പാടില്ല, കുപ്പായം പാടില്ല, ചട്ടി പാടില്ല, പനി ആഫിഷൂടെ ആഫിഷൂ പിന്നെ ഈ ഇത് മറയരുതെന്നുള്ളൂ. അതായത് ഇവിടെ നമ്മളെ നെരിയാണി മറയരുതെന്നുള്ളൂ. നെരിയാണി മറയാത്ത രൂപത്തിലുള്ള ഇതാണെങ്കിൽ ഇടുന്നതിന് കുഴപ്പമില്ല. ഇല്ലാ അഹദുല്ലാ ഇജിദ് നഅലൈനി ഫല്യൽബസ് ഖുഫൈനി, ചെരുപ്പ് കിട്ടാത്ത ആൾക്ക് ഖുഫ ധരിക്കാം, പക്ഷേ ഫല്യഖ്തഹു മാ അസ്ഫല മിനൽ കഅബൈനി, പക്ഷെ കഅബൈന്റെ താഴെ വെച്ച് മുറിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നഅലൈനി എന്ന ചെരുപ്പിന്റെ സ്ഥാനത്ത് തന്നെയാണ് നെരിയാണിക്ക് താഴെ മുറിച്ച ഖുഫന്റെയും സ്ഥാനം ആണ്. പിന്നെ അതിൽ വേറൊന്ന് പറഞ്ഞിട്ടുണ്ട്, നബി മദീനത്ത് വെച്ചാണ് മുറിക്കാൻ കൽപ്പിച്ചത്, പിന്നെ ഇവിടെ വെച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് മുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന അഭിപ്രായവും ഉണ്ട്. പിന്നെ വലിൽ മുഹരിമി അഖദു അത്രാഫിൽ ഇസാരി വശദ്ദുഹു ബിഖൈത്തിൻ വ ഹിസാമിൻ ഔ മാ തഹ്ഫലു ബിഹി നുഖൂദു വലൗ കാന മഖീതൻ. ചില ആളുകൾ വന്ന് സംശയം ചോദിക്കുന്നു, എന്റെ പേഴ്സ് ദൈമ തുന്നലുണ്ട്, എന്റെ ബെൽറ്റ് ദൈമ തുന്നലുണ്ട്, എന്റെ ചെരുപ്പ് ദൈമ തുന്നൽ. അപ്പൊ തുന്നലുണ്ടാകാന്നുള്ളതല്ല, മഖീത്ത് എന്ന് ഉപയോഗിച്ചത് ശരീരത്തിന്റെ ആകൃതിക്കനുസരിച്ച് തുന്നിയ വസ്ത്രം എന്നെ ഉദ്ദേശിക്കുന്നു. അപ്പൊ ബെൽറ്റുമ്പോ തുന്നുണ്ടായതുകൊണ്ടോ, ചെരുപ്പുമ്പോ തുന്നുണ്ടായതുകൊണ്ടോ, പേഴ്സുമ്പോ തുന്നുണ്ടായതുകൊണ്ടോ കുഴപ്പമില്ല, ചെരുപ്പിടാം, അതുപോലെ തന്നെ ബെൽറ്റ് കെട്ടാം, കണ്ണട ധരിക്കാം, പേഴ്സ് കൊണ്ടുപോവാം, അതിനൊന്നും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വഖദാ ലബ്സുൽ ലിദാരി വജിദ ഇദാ കാന മക്ഫൂഫി അൽ ഹാശിയ ഔ കാന അഹദുഹുമ മുകവ്വല മിൻ കിതഅതൈനി ഖദ് ജുമിയ ബൈനഹുമ ബിൽ ഖിയാസ. ഇപ്പോ ഒരാൾ എടുത്ത തുണി രണ്ട് കഷ്ണം ഏച്ചൂട്ടിയ തുണിയാണ്, കുഴപ്പമുണ്ടോ? അത് തുന്നില്ലേ? അതുകൊണ്ട് കുഴപ്പമില്ലാത്ത കാര്യമാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് വക്കുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് അതൊന്നും തെറ്റുള്ള കാര്യമല്ല. ان المنعم لبس المخيط انما يكون في لبسه على هيئته التي فصل عليها كالقميص والسراويل ولو مر رجل بالميقات مريد الحج بالعمره وليس معه ازار ورداء جاز له ان يستجر بثوبه فليلبس كما يلبس الازار يرالي توني الا هل احرام سين سلطتي احرام الا ابو الله وستر احرام ولا ادتالو مدين الله كوباي انكنا كوباي نغريتاد انغنا ادتالو മദീന് ഇവിടെ ശേഖ് അവരുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. മാബൈന സ്വർത്തോ റുഹ്ബത്ത് മറയണമെന്നുള്ളൂ, മുട്ടുമുക്കലിന്റെ അടിയിലുള്ള ഭാഗം മറയണമെന്നുള്ളൂ, വേറെ വസ്ത്രം ഇങ്ങനെ മേലിടവും വേണം, അത്ര തന്നെ. ഇസാറും ജിദാവും കിട്ടുന്നിടത്ത് എത്തോളം അതിട്ടാ മതി. പിന്നെ മോതിരം ധരിക്കുക, വാച്ച് ധരിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ കാൽ മുട്ടിന് എന്തെങ്കിലും വേദന ഉള്ള ആൾക്കാണെങ്കിൽ അത് ധരിക്കുക. അങ്ങനെയുണ്ടല്ലോ, ഒരു തുണി വെച്ച് കെട്ടുന്നതുകൊണ്ട് അതിനൊന്നും കുഴപ്പമില്ല. അത് അതിന്റെ കുറ്റുണ്ടാവുന്നുള്ളൂ, അല്ല തവാഫ് ചെയ്യിക്കൂന്നും പറയാൻ പറ്റില്ല. ഒരാൾ അവരത്ത് പൊക്കണ്ട താഴേക്ക് തുണി പോയിപ്പോയാല് അറിയാതൊക്കെ പോയി പ്രായം ചെന്ന ആളൊന്നും ശ്രദ്ധിക്കൂല, ഒന്നും അവർക്ക് ഓർമ്മയുണ്ടാവൂല. അങ്ങനെ ഹവയിൽ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ആകെ അന്തം പൊട്ടിയായിരിക്കും, ഇങ്ങനെ പോകണ്ടാവും. നമ്മൾ വിളിച്ചിട്ടേ കാക്കങ്ങളെ തുണി ഒന്ന് പൊക്കിയിരിക്കുക, അപ്പോഴാണ് ഉപരി ആലോചിക്കുക. അതങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണം. فأما المرأة فإنها تلبس ألبستها المعتادة المباحة لها شرعا ولا تمنع إلا من لبس الخفازين على يديها وما خيط على قدر الوجه كالنقاب والبركع. يعني البن أولد سادارنا أنو ديك بطا وصل دانا دارتا لديك برسيك وصل الله أولد پاند الله أننا نند كايرين لانا ون كايورا مطن مغط كرتن برقع اللي نقاب അത് പാടില്ലാത്തതാണ്. അതിന് കാരണം എന്താ? ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തൻതഖബിൽ മുഹ്രിമതു വലാ തൽബസുൽ ഖഫാസൈൻ, മുഹ്രിമത്തായ പെണ്ണ് നിഖാബ് കെട്ടരുത്, കയ്യുറ ധരിക്കരുത്. ഇത് ബുഖാരി 1838 നമ്പറായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കണം. വഅൻ ഇബ്നു ഉമർ വഇദാ കാനത് ഫി ഹലറത്തി റിജാലി അജാനിബ ഖസ്സത്തി യദൈഹാ ബിസൗബിഹ വവജ്ഹഹ ബിൽ ഖിമാരി, എന്നാൽ അന്യ പുരുഷന്മാരുടെ സാന്നിധ്യത്തിലാണെങ്കിൽ അവൾക്ക് അവളുടെ രണ്ട് കൈയും മൂടാവുന്നതാണ് അവളുടെ വസ്ത്രം കൊണ്ട്. ഇപ്പൊ ഈ വസ്ത്രം വലുതാണെങ്കിൽ താത്തിട്ടാൽ കൈയിങ്ങനെ മൂടുമല്ലോ, കൈ ശരിക്കും കാണിക്കാൻ പാടില്ല. ചില പെണ്ണുങ്ങളൊക്കെ കയ്യുമ്പോ മൈലാഞ്ചി ഇതൊക്കെ ഇങ്ങനെ നമുക്ക് അത് അന്യ പുരുഷന്മാരെ കാണിക്കാൻ പാടില്ലാത്തതാണ്, മനസ്സിലായില്ലേ? അപ്പൊ അത് വസ്ത്രം കൊണ്ട് കൈ മൂടാവുന്നതാണ്. അതുപോലെ തന്നെ തലയിലിട്ട തട്ടം കൊണ്ട്, തട്ടം കൊണ്ട് താത്തിട്ടിട്ടോ അല്ലെങ്കിൽ തട്ടം കൊണ്ട് ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടോ അവർക്ക് പുരുഷന്മാരെ മുമ്പിൽ നിന്ന് മുഖം മറക്കാവുന്നതാണ്, അത് കുഴപ്പമില്ല. അതിന് കാരണം തല്ലി ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ കാലത്ത്, ആയിഷ ബീവിയുടെ ഹദീസ് ഉണ്ട്, അബൂദാവൂദ് റിവായത്തിന്റെ ഹദീസാണ്. കാന റുഖ്ബാൻ യമുറൂന ബിനാ വനഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്രിമാത്തിൻ ഫൈദാ ഹാദു ബിനാ സദലത്തി ഹദാന ജിൽബാബഹ മിൻ റഅ്സിഹാ അലാ വജീഹ ഫൈദാ ജാവദൂന കശഫ്നാഹു, യാത്രാസംഘങ്ങൾ ഞങ്ങളുടെ അടുത്തുകൂടി കടന്നു പോകും, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഇഹ്റാമിലായിരിക്കെ അവർ ഞങ്ങളുടെ നേരെ വന്നാൽ ഞങ്ങളിൽ ഓരോരുത്തരും അവരെ ജിൽബാബ് ശരീരം മുഴുവൻ മൂടുന്ന വലിയ വസ്ത്രത്തിനാണ് അത് താഴ്ത്തിയിടും, തലയിൽ നിന്നിട്ട് താഴ്ത്തിയിടും അലാ വലിയ മുഖത്തൂടെ. അവർ ഞങ്ങൾ കടന്നുപോയാൽ ഞങ്ങൾ വെളിവാക്കും. ഇത് അബൂദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇതില് ഇതിന്റെ ചില സനദുകളിൽ ദഅഫുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ചില ആളുകൾ സംസാരിക്കുന്നത്. പക്ഷെ ഷെയ്ഖ് ഇവിടെ പറയുന്നുണ്ട് ഇത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ സഹീഹായ സനദോടുകൂടി വന്ന സഈദ് ഇബ്നു മൻസൂറിന്റെ അടുത്ത ഹദീസിലുണ്ട്, തന്നെ ഹസനായ ഹദീസിലേക്ക് അതിന്റെ ദർജ ഉയർന്നിട്ടുണ്ട്. ഫത്വുൽ ബാരിയിലൊക്കെ അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. സുസ്തിരുൽ മർഅത്തു ജിൽബാബ ഹാമിൻ ഫൗക റഅ്സിഹാ വജീഹ. അപ്പൊ സഹീഹായ മറ്റ് ഷാഹിദുകളുള്ള ഹദീസാണിത്, മനസ്സിലായില്ലേ? അതുകൊണ്ടത് സഹീ അല്ല എന്ന് പറയാൻ പറ്റില്ല. അതിന് ചില റിവായത്തുകൾ നടക്കുന്നുണ്ട് എന്ന് മാത്രം. വേറെ ഹദീസ് ചില പല റിവായത്തുകളും ഷെയ്ഖ് അവറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഞാനിപ്പോൾ വായിക്കുന്നില്ല. ഇവിടെ ഇബ്നു അബ്ദുൽ ബറിന്റെ ഒരു വാക്ക് ഉദ്ധരിക്കുന്നുണ്ട് ഇദ്ദേഹം. വഖദ് അഖല ഇജ്മാഅ അലാ ദാലിക, അയ്ദൻ ഇബ്നു അബ്ദുൽ ബറി ഫി തംഹീസ് കണ്ടോ, അജ്മഉ അലാ അന്നൽ മർഅത്ത തൽബസുൽ മഖീത കുല്ലഹു വൽ ഖിഫാഫ വ അന്ന ലഹാ അൻ തുഗത്തി റഅസഹ وتستر شعرها الا وجهها فتستل عليه ثوب سدلا خفيفا تستتر به ان الرجال فتوبിൽ ബാരിൽ ഇബ്നു മുന്ദിർ പറഞ്ഞതായിട്ട് പറയാണ്, മുസ്ലിം പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്, പെണ്ണ് അവൾക്ക് ശരീരത്തിന്റെ ആകൃതിക്കനുസരിച്ച വസ്ത്രം മുഴുവൻ ധരിക്കാം, കുഫ ധരിക്കാം, അവൾക്ക് അവളുടെ തല മറക്കാവുന്നതാണ്, وتستر شعرها അവളുടെ മുടി മറക്കാവുന്നതാണ്, ഇല്ല وجه മുഖമൊഴികെ മുഖത്തേക്ക് വസ്ത്രം താഴ്ത്തിയിടാം, സദലൻ ഖഫീഫൻ ലഘുവായ താഴ്ത്തിയിടൽ, തസ്തതിർബി എന്ന് നിർണ്ണയിച്ചാൽ ആണുങ്ങളെ കണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം. വഖദ് നഖൽ ഇജ്മാ അലാ ദാലിക ഇബ്നു അബ്ദുൽ ബറി ഫി തംഹീദ്, ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ടെന്ന് ഇബ്നു അബ്ദുൽ ബറും ഉദ്ധരിച്ചിട്ടുണ്ട്. വഖദ് ഇസ്തമറത്തി നിസാഉ ഫി മുക്തലഫിൽ ഉസൂലി അലാ സത്രി വുജൂഇൻ അനി ദിജാലിൽ അജാനിബി ഫിൽ ഇഹ്റാം വഫി ഗൈറിൽ ഇഹ്റാം, കണ്ടോ, സ്ത്രീകൾ കഴിഞ്ഞ കാലങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്, അവരവരെ മുഖം മറച്ചുകൊണ്ട് തന്നെ പുരുഷന്മാരിൽ നിന്ന്, അന്യപുരുഷന്മാരിൽ നിന്നും, ഇഹ്റാമിലാകട്ടെ അല്ലാത്തതാകട്ടെ, അങ്ങനെയാണ് സ്ഥിരമായി നടന്നു വന്നിട്ടുള്ളത്, കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളത്. ഇലാ അൻ ബദഅ സുഫൂർ ഫി അവായിൽ ഖർന റാബി അശൽ ഹിജ്റി, ഹിജ്റ 14 നൂറ്റാണ്ടിൽ മാത്രമാണ് ഈ മുഖം തുറന്നിടുന്ന സമ്പ്രദായം പെണ്ണുങ്ങൾക്കിടയിൽ പുതുതായി ഉണ്ടായത്, അത്രയും കാലം ഉണ്ടായിട്ടില്ല, കഴിഞ്ഞ 13 നൂറ്റാണ്ടിലും ഇല്ലാത്തതാണ്. قال الحافظ ابن بجر في الفتح ولم تزل عادة النساء قديما وحديثا يسترن وجوههن عن الأجانب സ്ത്രീകളുടെ പതിവ് പണ്ടും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അവർ അന്യപുരുഷന്മാരുമാരെ മുഖം മറച്ചുകൊണ്ടാണ്. ഇത് നമ്മളെ സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വഹാദിഹിൽ മഹ്നൂറാത്തുൽ ഖംസ, ഈ അഞ്ച് ഹറാമായ കാര്യങ്ങൾ, മൻ ഫഅല ശൈഅൻ മിൻഹ ജാഹിലൻ ഔ നാസിയൻ, അറിവില്ലായ്മ കൊണ്ടോ മറന്നുകൊണ്ടോ ആരെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തു പോയാൽ ഫലാ ചെയ്യാലേ, അയാൾക്ക് ഉച്ചല്ല, അറിയാതെ കുപ്പായെടുത്തിട്ട് പോയി, ഓർമ്മ ഒന്നും പെട്ടെന്ന് ഊരി, അല്ല അറിയാതെ അത്ര ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അപ്പൊ ഇറാമിനൊന്നും ഓർമ്മില്ല, ഫ്രീ സ്ട്രോക്ക് വാങ്ങുന്ന ചെയ്യല്ല, പെട്ടെന്നുണ്ട് കയ്യാനിച്ചിട്ട് പിന്നെ എങ്ങനെ ആക്കിയിട്ട് ആ ഞാൻ ഇറാമിനാണല്ലോ എന്ന് ഓർമ്മ മറന്നുപോയി, അപ്പൊ അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാൽ അയാൾ തെറ്റുണ്ട്. കാരണം അള്ളാഹു പറഞ്ഞിട്ടല്ലോ, റബ്ബനാലാത്തു ആഹിദിന ഇന്നസീന ഔഅഖ്തന, അബദ്ധമാൽ വശാൽ സംഭവിച്ചത് മറന്നുപോയാൽ ഞങ്ങളെ നിശ്ചയിക്കല്ലേ എന്ന വഅല ജാഹിലി ഇദാ അലിമ വന്നാസ് ഇദാ ദക്കറ ഇസാലത്തു ലിബാസ് വഖിതാഉ റഅ്സ് വസ്സൈ. അപ്പോ അറിവില്ലാത്തവനെ അറിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ചെയ്താണ്, അറിഞ്ഞാൽ പിന്നെ മാറ്റണം. അതുപോലെ മറന്നവൻ ഓർമ്മിച്ചാലും എന്ത് ചെയ്യണം, ആ ലിബാസ് മാറ്റണം. അറിയാ തൊപ്പിട്ടുപോയി, തൊപ്പി മാറ്റണം. സ്റ്റീപ് ഉപയോഗിച്ചെന്നാൽ കഴുകി കളയണം, മൂന്ന് വർഷം കഴുകിയിട്ട് വൃത്തിയാക്കണം. വമൻ ഫഅലഹ മുതഅമ്മിദം മിൻ ഗൈരി ഹാജത്തിൻ അസിമ വഅലൈഹിൽ ഫിദ്യ, കരുതിക്കൂട്ടി ആവശ്യമില്ലാതെ ആരെങ്കിലും ഒരാൾ ചെയ്താൽ അയാൾ കുറ്റക്കാരനാണ്, അയാളുടെ മേൽ ഫിദ്യ നിർബന്ധമാണ്. വമൻ ഫഅലഹ ലി ഹാജത്തിൻ ഫഅലൈഹിൽ ഫിദ്യ, ഇനി ആവശ്യത്തിന് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ എന്നാൽ വേണ്ടത് പേനൊന്നായിട്ട് ഇറങ്ങിയിട്ട് നബിന്റെ അടുത്ത് വന്നിട്ട് നബി മുടിയെടുക്കാൻ അനുവാദം കൊടുക്കണം, അത് ആവശ്യത്തിന് ചെയ്യാം. പക്ഷേ വല ഇസ്മാലി കുറ്റല്ല, ഇല്ല അന്നത്തീവ്, പക്ഷെ എന്ത് വേണം, ഫഅലൈഹിൽ ഫിദ്യ, ഫിദ്യ നിർബന്ധമാണ്. വല ഇസ്മാലി ഇല്ല അന്നത്തീവ് വല ഹാജത്ത് ഇല്ലാത്ത, നത്തീവ് ഉപയോഗിക്കാം, അതിന് ആവശ്യം ഉണ്ടാവില്ലല്ലോ, തീവ് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യം ഇല്ലല്ലോ. വൽ ഫിദ്യത്ത് ഫിയാദിയിൽ മഹ്ലൂറാത്തി, ഈ പറഞ്ഞ മഹ്ലൂറാത്തുകൾ ചെയ്താൽ അതിന്റെ ഫിദ്യ ദബ്ഹു ശാത്തിൻ, ആടിനെടുത്തു കൊടുക്കണം. ഔ ഇത്ആമി സിത്തത്തി മസാകീന, അല്ലെങ്കിൽ ആറ് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. ലികുല്ലി മിസ്കീൻ നിസ്ഫു സായ്, ഓരോ മിസ്കീനും അര സായ്, അതായത് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന നേരെ പകുതി, ഒന്നര കിലോ കൊടുക്കണം എന്നർത്ഥം. പിന്നെ ഔ സിയാമു സലാസി അയ്യാം, ഞാനും കഴിയാത്തവനാണെങ്കിൽ എന്ത് ചെയ്യാം, മൂന്ന് ദിവസം നോമ്പെടുക്കണം. വഹി അല തഹീർ, ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അതിന് തെളിവെന്താ, നമ്മൾ നേരത്തെ ഓതി ആയ തന്നെ പ്രമുഖം ആയതോതില്ലേ. വഹാദൽ ഇജ്മാൽ ഫിൽ ഫിദിയത്തി ബയ്യനത്തു സുന്ന, ഖുർആനിൽ ഇപ്പൊ എന്തേ പറഞ്ഞുള്ളൂ, നോമ്പോ സദഖയോ അറവോ എന്നേ പറഞ്ഞുള്ളൂ, എത്ര നോമ്പൊന്നും പറഞ്ഞില്ല, എത്ര സദഖാന്നും പറഞ്ഞു. അതാരാ വിശ്വാസിച്ച, റസൂലുള്ള ഫഖദ് ബയ്യനത്തു സുന്ന. കഅബ് ഇബ്നു ഉജ്റന്റെ ഹദീസിലുണ്ട്, അദ്ദേഹത്തിന് തലയില് പിന്നെ ഫേന്റെ ശല്യമുണ്ടായിട്ട് അമറുഹു റസൂൽ ബി ഹൽഖി, മുടി പഠിക്കാൻ നബി കൽപ്പിച്ചു. ഈ മൂന്ന് കാര്യം അദ്ദേഹത്തോട് പറഞ്ഞതാണ്. അപ്പൊ ഖുർആനിൽ മുജ്മലായിട്ട് പറയും, ഹദീസ് എന്ത് ചെയ്യും, അത് വിശദീകരിക്കും. അപ്പൊ ഖുർആൻ മാത്രമുള്ളവനിപ്പോ നോമ്പ് പറഞ്ഞാൽ എത്ര നോമ്പ് പോകാം, അപ്പൊ സിയാമ് എന്നല്ലേ പറഞ്ഞു, അപ്പൊ ചുരുങ്ങിയത് മൂന്ന് വെച്ചാൽ മതി എന്നൊക്കെ വ്യാഖ്യാനിച്ച്, സദഖ എന്നല്ലേ പറഞ്ഞുള്ളൂ, ഇപ്പൊ രണ്ടു രൂപ എടുത്താലും മതി എന്നൊക്കെ പറയാം, തോന്നിയ പോലെ വ്യാഖ്യാനം. ഹദീസ് വിട്ടാ പിന്നെ എല്ലാരും മുഫസ്സിറാണല്ലോ. ഹൽക്കിന്റെ കാര്യത്തിൽ മാത്രമാണ് ഈ ഫിദിയ കിതാബിലും സുന്നത്തിലും വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതിനും ഇതേ ഫിദിയ തന്നെയാണ്, ബാക്കിയുള്ള ഒന്നും ഫിദിയ നഫ്സായിട്ട് വന്നിട്ടില്ല, പക്ഷേ ഇതിന്റെ ഫിദിയ തന്നെ അതിനും ബാധകമാണ്. കാരണം അതും സുഗാഡംബരത്തിൽ വരുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് മറ്റിന്റെ ഫിദിയും പണ്ഡിതന്മാർ ഇതിനോടാണ് ചേർത്തിയിട്ടുള്ളത്. ഇനി ആറാമത്തേത് ഖത്ര സയ്ദുൽ ബരി, കരയിലുള്ള വേട്ടമൃഗത്തെ കൊല്ലൽ. അതിന് എന്താ, യാ അയ്യുഹല്ലദീൻ ആമനു ലാ തഖ്തുലു സയ്ദ വഅന്തും ഹുറും, കണ്ടോ, സത്യവിശ്വാസികളെ നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ടമൃഗത്തെ കൊന്നുകളയരുത് എന്ന് മാഇദ 95 ആയത്താണ്. ഇത് നമുക്കിവിടെ അവസാനിപ്പിക്കുക, ബാക്കി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അങ്ങനെ കുറച്ച് വിശദമായിട്ട് പറയേണ്ടതുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ ഹജ്ജിനെ കുറിച്ച് പഠിച്ച് അതനുസരിച്ച് സുന്നത്തായി ഹജ്ജ് ചെയ്യാൻ ഇക്കൊല്ലം ഹജ്ജിന് പോകുന്ന എല്ലാ ഹാജിമാർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതൊരു ഇബാദത്തും അറിഞ്ഞ് ചെയ്താൽ, ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ചാരിതാർത്ഥ്യം ഉണ്ടാവും, ഞാൻ റസൂലുള്ള പറഞ്ഞതുപോലെ ചെയ്തല്ലോ എന്ന്. പഠിക്കാതെ പോയവർക്ക് എന്താ ഉണ്ടാകുക, പല അബദ്ധങ്ങളും ചെയ്യും. റൂമിൽ വന്നിട്ട് ചർച്ച ചെയ്യുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെയാണല്ലോ ചെയ്തത്, പിന്നെ മടക്കിയെടുക്കാൻ പറ്റുമോ, പറ്റൂലല്ലോ, സമയം കഴിഞ്ഞല്ലേ. അതാണ് ആളുകൾ പലർക്കും വസ്വാസം, ഇതങ്ങനെ പോട്ടോ, അവരജ്ജിന് ഇനി വേറെ വരാം. ഈ രണ്ടാം അജ്ജിത്ത് ഞാൻ മെനക്കെട്ട് വരുന്ന പല ആളെയും ആദ്യത്തിൽ ഈസലി തീരാജ് ഈസലി എന്നാണ് നമ്മളവിടെ പെണ്ണുങ്ങൾക്ക് മനസ്സിലുള്ളൊരു ഒരു ചൊറിച്ചുണ്ട്, അത് ശരിയായില്ലോ, ഇത് ശരിയായില്ലോ, അതിനായി രണ്ടാം അജ്ജിന് വരിക. അപ്പൊ രണ്ടാം അജ്ജിന് വരാൻ സാധിച്ചോളന്നില്ലല്ലോ, അത് ചെയ്യുന്നത് എന്നെ ശരിക്ക് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാകണം. മാത്രമല്ല പഠിച്ച് ചെയ്യാൻ വളരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പഠിക്കണം. ഏതൊരു ഇബാദത്തും ഇൽമോടുകൂടി ചെയ്യാനാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടത്, എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടാനല്ല. അതുകൊണ്ട് അത് പ്രത്യേകം. അതാണ് ഈ ക്ലാസിന്റെയൊക്കെ താല്പര്യം മനസ്സിലാക്കാൻ. കാരണം ഹജ്ജ് എപ്പോഴും ചെയ്യണ കാര്യമല്ല, ജീവിതത്തിൽ ഒരിക്കലേ ചെയ്യുള്ളൂ. അപ്പൊ ചെയ്യുമ്പോൾ ശരിക്കും പഠിച്ച് ഒരുങ്ങി ചെയ്യാം. അതിന് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ഹാജിമാർക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അറിവില്ലാതെ വല്ല തെറ്റും ഈ ക്ലാസ്സിലോ മറ്റോ നമുക്ക് വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.